കർത്താവൊരുക്കി തന്ന ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
യിരെമ്യാവിന്റെ പ്രവചനം 31 അധ്യായത്തിന്റെ അതിന്റെ 1 മുതൽ നമുക്ക് സാവധാനം വായിക്കാം. ജെറമയ ചാപ്റ്റർ 31:1. എല്ലാവരും നമ്മൾ ആ വേദഭാഗമായിരിക്കും എന്ന് ചിന്തിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം. ദൈവം എന്റെ ഹൃദയത്തെ ഉത്സാഹിപ്പിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക.
ആ കാലത്ത് ഞാൻ ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു.
പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു ഒരു മിനിറ്റ് കൂടി ശ്രദ്ധിക്കുക. യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ യഹൂദ രാജാക്കന്മാർ, കിങ്സ് ഓഫ് ജൂഡ, യഹൂദ രാജാക്കന്മാരിൽ യോശിയാവ് തൊട്ട് താഴോട്ട് വന്ന രാജാക്കന്മാരുടെ കാലത്ത് പ്രവചിച്ച ആളാണ് യിരെമ്യാവ്. യിരെമ്യാവിന്റെ പ്രത്യേകത, വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. 83 വയസ്സുവരെയും ജീവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു കാര്യം, യിരെമ്യാവിന്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യിരെമ്യാവ് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ജനത്തെ, പാപത്തിൽ ആയിരിക്കുന്ന ജനത്തെ തിരിച്ചു വിളിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. നിങ്ങൾക്ക് യിരെമ്യാവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഭാഗം എനിക്കറിയാം. കുശവന്റെ ആലയത്തിൽ പോയിട്ട് കുശവൻ പാത്രം പണിയുന്ന യിരെമ്യാവ് നോക്കുന്നതും പാത്രം പണിയുന്ന ആ ചിന്തകളായിരിക്കാം പെട്ടെന്ന് യിരെമ്യാവിനെ കുറിച്ച്. യിരെമ്യാവ് 1 തൊട്ട് ഏകദേശം 100 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാണ്. രണ്ട് കാര്യങ്ങളാണ് യിരെമ്യാവ് നമ്മെ പഠിപ്പിക്കുന്നത്. 1, ഗോഡ് ജഡ്ജസ് സിൻ. ദൈവം പാപത്തെ ന്യായം വിധിക്കും. സ്വന്തം ജനമാണേലും ദൈവം പാപത്തെ ന്യായം വിധിക്കും. രണ്ടാമത് പഠിക്കുന്ന പാഠം, ഇഫ് യു റിപ്പൻറ്റ്, നമ്മൾ യഥാർത്ഥത്തിൽ അനുതപിക്കുകയാണെങ്കിൽ, ഹീസ് റിച്ച് ഇൻ മേഴ്സി ആൻഡ് ലവ് ആൻഡ് ഗ്രേസ്. അവൻ കൃപയിലും, അവൻ യഥാർത്ഥത്തിൽ ഒരാൾ വെറുതെ അല്ല, യഥാർത്ഥത്തിൽ ഒരാൾ അനുതപിക്കുകയാണെങ്കിൽ ആ വ്യക്തിയോടുള്ള ദൈവത്തിന്റെ സ്നേഹം നമുക്കത് കണക്കുകൂട്ടാൻ പറ്റത്തില്ല. ഇതാണ് യിരെമ്യാവിലൂടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഇസ്രായേൽ. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവര് ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേകത എന്നറിയോ, അവർക്കൊരിക്കലും സ്ഥിരതയില്ല, കൺസിസ്റ്റൻസി. അവർ കുറച്ചു നാളെ ദൈവത്തെ സേവിക്കും, പിന്നെ അവർ വിഗ്രഹങ്ങളെ സേവിക്കും. ദൈവം അവരെ എന്ത് ചെയ്യുന്നറിയോ, ഒരു പ്രവാസത്തിലേക്ക് അയക്കും. നെബുക്കദ്നേസറോ ആരെങ്കിലും വന്ന് ഇവരെ അവിടെ കിടന്നുണ്ട് എന്നറിയോ, ഇവർ ദൈവത്തോട് നിലവിളിക്കും, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണം നിലവിളിക്കുമ്പോൾ ദൈവം കാരണം തോന്നി അവർ വീണ്ടും കൊണ്ടുവരും. കുറച്ചു നാള് രാജാക്കന്മാരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, യോശിയാവിന്റെ കാലത്ത് ഉണർവ് ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഇവർ വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയുള്ളവർ. എന്നാൽ ദൈവത്തിന്റെ മനസ്സലിവിനെ കുറിച്ച് നമ്മൾ അവിടെ കാണുകയാണ്. ദൈവം എത്രമാത്രം തന്റെ ജനത്തോട് മനസ്സലിയുന്നവനാണ് എന്ന് ഒരു കാര്യമാണ് യിരെമ്യാവിൽ നമ്മൾ പഠിക്കുന്നത്. ഈ 30, 31, 32 അധ്യായങ്ങൾ റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ മടങ്ങി വരുന്നതിനെ കുറിച്ചുള്ള, മടങ്ങി വരുമ്പോൾ ദൈവം അവരോടുള്ള തന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന അധ്യായങ്ങളാണ് ഈ 30 മുതൽ 32 വരെയുള്ള അധ്യായങ്ങൾ. ഒന്നാമതായി നമുക്ക് വായിക്കാം, വാട്ട് ഇസ് എ റിലേഷൻ, ദൈവവും ജനവുമായിട്ടുള്ള ആ ബന്ധം എന്നാണ്. നമ്മൾ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചു, ആ കാലത്ത് ഞാൻ ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമായും അവരെനിക്ക് ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ, ദൈവം ദൈവത്തിന്റെ ജനം. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന ആരും എന്നോട് പിണങ്ങരുത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ ഏത് പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിലും ബൈബിൾ പറയുന്നു, മുമ്പേ നമ്മൾ ജനമല്ലാത്തവർ, ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ്യാ. എല്ലാവർക്കും അത്ര സന്തോഷം പോരെന്ന് തോന്നും. എത്ര സൺഡേ സ്കൂൾ പഠിച്ചെങ്കിലും, എത്ര സൺഡേ സ്കൂളിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലും, മുമ്പേ നമ്മൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോൾ ദൈവത്തിന്റെ ജനം. അതുകൊണ്ടാണ് റോമാലയത്തിൽ പറഞ്ഞത്, എന്റെ ജനമല്ലാത്തവളെ എന്റെ ജനം എന്ന് ഞാൻ വിളിക്കും, എനിക്ക് പ്രിയല്ലാത്തവളെ എന്റെ പ്രിയ എന്ന് ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് വെച്ച് തന്നെ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നിങ്ങൾ ആ വാക്യത്തിലൂടെ ശ്രദ്ധിക്കുക. ഇനി യെശയ്യാവിൽ നമ്മൾ കാണുന്നുണ്ട്, കാള തന്റെ ഉടയവനെ യിരെമ്യാവിലും കാണുന്നുണ്ട്, കഴുതന്റെ യജമാന്റെ പുൽത്തൊട്ടി അറിയുന്നു. പക്ഷെ ദൈവത്തിന്റെ ആ ഹൃദയം നിങ്ങൾ ചിന്തിക്കണം. കർത്താവ് പറയാ, എന്റെ ജനം. ഇനി ഹൃദയം പൊട്ടുന്നൊരു നിലവിളിയുണ്ട്, എന്റെ ജനം രണ്ട് തിന്മകൾ ചെയ്തു. എന്താണെന്ന് പറയാമോ, രണ്ട് തിന്മകൾ ചെയ്തത്. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായിരിക്കുന്ന എന്നെ അവർ ഉപേക്ഷിച്ചു. രണ്ട്, പൊട്ടക്കണ്ണ മാത്രമല്ല ബദർ, വെള്ളം തരാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു. പക്ഷെ എങ്കിലും മടങ്ങി വരുന്ന ജനത്തോട് ദൈവത്തിന്റെ പ്രീതി ഭയങ്കരമാണ്. അതിന്റെ 30:22 പറയുന്നു, അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക്, കണ്ടോ, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ, ദൈവം ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന് പ്രിയമുണ്ടോ ഇല്ലയോ? ഇനി നമ്മൾ ഈ പഴയ നിയമ വേദഭാഗങ്ങൾ ശ്രദ്ധിക്കണേ പഠിക്കുമ്പം, ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മനസ്സിലാകാതെ വരുമായിരിക്കാം. പക്ഷെ ഈ ദൈവം ആരാണ് നമ്മൾ മനസ്സിലാക്കണേ, നമ്മൾ ആരെ നോക്കണം? പുത്രനമ്പുരാനായ കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ ആരെ കണ്ടിരിക്കുന്നു? പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ യേശുവിനെ ഒരു മിനിറ്റ് നമുക്ക് നോക്കാം. നിങ്ങൾ പുതിയ നിയമത്തിൽ എന്റെ കൂടെ മത്തായി സുവിശേഷം 8:34 വരിക. മത്തായി 8:34 ദൈവത്തിന്റെ തന്റെ ജനത്തോടുള്ള സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. ഒരു പ്രത്യേക ആംഗിളിൽ നമ്മളിത് കാണുകയാണ്. നമ്മളിത് ചിന്തിക്കുക. നിങ്ങൾ വീട്ടിൽ പോയി അതിനെക്കുറിച്ച് ആഴമായിട്ട് ധ്യാനിക്കുക. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ. 8:34 എന്ന് വായിച്ചാട്ട്, ഗദരദേശത്ത് ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ വന്ന് കർത്താവ് അവരെ വിടുവിച്ച് ഭൂതങ്ങൾ ചോദിച്ചു, എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു. എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു, എന്നാ പറഞ്ഞു? പന്നി. പന്നി ചത്തപ്പെടുത്തേന് അവരൊരു അപേക്ഷ പറയുന്നുണ്ട്. എനിക്കത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. ഓക്കെ, എന്താണ് അവർ പറഞ്ഞത് എന്ന് വായിച്ച സുനിഷേ. ഉടനെ
പട്ടണം എല്ലാം പുറപ്പെട്ട്,
ഇമ്മീഡിയറ്റ്ലി. ഒരാളല്ല, ആലോചിക്കുക, ഒരു മീറ്റിംഗിന് വിളിച്ച് ഇത്രയും പേര് വരുമോ? ഇല്ല. പട്ടണം മുഴുവൻ, ദ ഹോൾ സിറ്റി, പട്ടണം മുഴുവൻ പുറപ്പെട്ട് ആർക്കെതിരെ ചെല്ലുക? യേശുവിന്റെ എതിരെ ചെല്ലുക. എന്നിട്ട് ഒരു പ്രയർ റിക്വസ്റ്റ് എന്റെ വഴിയിൽ വരച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥന റിക്വസ്റ്റ് പുത്രൻ തമ്പുരാനോട് പറയോ. എന്താണെന്നറിയോ? എന്താ പറഞ്ഞെന്നറിയോ?
അവനെ കണ്ടാറേ,
അവനെ കണ്ടപ്പോ എന്നാ പറഞ്ഞേ?
തങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു.
അവനെ കണ്ട ഒരു അപേക്ഷയേ ഉള്ളൂ, ദയവ് ചെയ്ത് ഞങ്ങളുടെ അതിര് നീ വിട്ടുപോകണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളോടാ ഇത് പറഞ്ഞെങ്കിൽ നമ്മൾ കുറച്ചു ദിവസത്തിന് പിന്നെ വലിയ ഡൗൺ ആയിരിക്കും. നമ്മൾ പറഞ്ഞ ശുശ്രൂഷയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, കാരണം അവൻ പറഞ്ഞു ഞങ്ങൾ അവന്റെ അതിരിനകത്ത് ഞങ്ങൾ കയറരുത്. ഇനി 9 വായിക്കുന്നു, ഈ അതിര് വിട്ടുപോകണമെന്ന് പറഞ്ഞ ദൈവം കർത്താവ് നേരെ പടകെ കയറി അക്കരത്തി വന്നു. അക്കരത്തി വന്നപ്പോ ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവരിക. ഓക്കെ, കർത്താവ് അവനോട് പറഞ്ഞു, മകനെ, 9:1 പറയാം, മകനെ നിന്റെ പാപങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഓക്കെ, എത്ര നേരമായി അതിരി വിട്ടു പോകാൻ പറഞ്ഞിട്ട്? ഇച്ചിരി നേരം ആയുള്ളതേ. ദൈവത്തിന്റെ മനസ്സ് നിങ്ങൾ കാണണം. ഇച്ചിരി നേരം ആയുള്ളൂ, ഇച്ചിരി നേരം ആയത് വേണമെങ്കിൽ ഡൗൺ ആകാം. ദൈവമേ, കർത്താവിനെ വെച്ച് പിതാവിനോട് പറയാം, പിതാവേ, ഞാൻ ഭൂമി വന്നിട്ട് അവന്മാരെ ഞാൻ വിടുവിച്ചിട്ട് അവന്മാർ എനിക്ക് എന്ത് ചെയ്യാം, എന്നെ പുറത്താക്കിയില്ലേ? പക്ഷെ പോകുന്ന വഴിയിൽ പക്ഷപാതക്കാരനെ കൊണ്ടുവന്നപ്പോ കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ. അപ്പൊ അവിടെ കുറെ പേര് നിപ്പുണ്ടായിരുന്നു. അവർ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞില്ലെന്നറിയോ? ഹൃദയത്തിൽ പറഞ്ഞു. ശാസ്ത്രിമാര് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയും. എന്നാ എവിടെ പറഞ്ഞേ? എല്ലാരും ഉണ്ടോ ഇവിടെ? എവിടെ പറഞ്ഞേ? ഉള്ളിൽ പറഞ്ഞു. കർത്താവ് അവരുടെ നിരൂപണം ഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നാ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ? എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോകുന്നു പറയുന്നത് എളുപ്പം എന്നൊക്കെ ചോദിച്ച് കർത്താവ് അവനെ സൗഖ്യമാക്കി. നല്ല ചോദിക്കുക. രണ്ടാമത്തെ ഇൻസിഡന്റ് ഞാൻ ഒരൊറ്റ അതേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി അതിന്റെ അത് അങ്ങനെ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നറിയോ? മത്തായി ഇരിക്കുക. 9:9 മത്തായിയെ വിളിച്ചു. മത്തായി മാനസാന്തരപ്പെട്ടു. അന്ന് രാത്രി മത്തായിയുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ചു. പ്രാർത്ഥന വെച്ച പാണ്ട് വീണ്ടും ഒരു വിഷയം, അതിന്റെ 11 വാക്യം എന്ന് വായിച്ച്. പരീശന്മാർ ഇവരും സന്തോഷിക്കുന്നുണ്ടപ്പോ അടുത്ത വിഷയം വെച്ചുകൊണ്ട് പറയാം. എന്താ?
പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു.
പുറകെ നടന്ന്, നമ്മൾ പറയല്ലേ പുറകെ നടന്ന് ശല്യം ചെയ്യണോ? കർത്താവ് ഒരുത്തന്നെ മാനസാന്തരപ്പെടുത്തുക. അവർ ചോദിക്കുക, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്? തലേദിവസം പിറ്റേ ദിവസം നടക്കുന്ന സംഭവങ്ങളാ കേട്ടോ. അപ്പൊ കർത്താവ് പറഞ്ഞു, കർത്താവ് അതിനകത്ത് പറയുന്ന ഒരു രസമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിള് വളരെ, ബൈബിള് എൻജോയ് ചെയ്യുന്നവർക്ക് അറിയാം. കർത്താവ് പറഞ്ഞേ, പോയി പഠിച്ചിട്ട് വാ ആദ്യം. എന്താ പഠിക്കണ്ടേ? നമ്മൾ അറിയല്ലേ. എടാ പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് ചോദിക്കും. എന്താ പഠിച്ചിട്ട് വരേണ്ടത്?
ദീനക്കാർക്കല്ല,
സൗഖ്യമുള്ളവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ എന്തിനാണ് യാഗത്തിലല്ല? ഇസ്രായേലിനോട് പറഞ്ഞു, ഞാൻ യാഗത്തിലല്ല, കരുണയിൽ എത്ര പ്രസാദിക്കുന്നെന്ന്.
പോയി പഠിക്കാൻ
കേട്ടോ. പഠിക്കാൻ പറഞ്ഞിട്ട് അമ്മയോട് പോരു കേട്ടോ, സ്നേഹത്തിലാ പറഞ്ഞേ. ഇനി എന്നെ ആശ്ചര്യപ്പെടുത്ത കാര്യം, ആദ്യം ഗദരദേശക്കാരവിടുന്ന് ഓടിച്ച് ഒരുതിനെ സൗഖ്യമാക്കിയപ്പം ആ പരീശന്മാര് പറഞ്ഞു ഇത് ശരിയല്ല, പാപം ക്ഷമിക്കപ്പെന്ന് പറഞ്ഞു. മത്തായിയുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ചപ്പം വേറെ കുറെ പേര് പറഞ്ഞു, നിങ്ങളുടെ ഗുരു എന്നാ എന്നും ഈ ഈ ചുങ്കക്കാരനെയും പാവികളും കൂടെ ഫുഡ് കഴിക്കുന്നത്? ആണ്ട് അടുത്ത് നേരെ വന്നപ്പോഴത്തേന് എനിക്ക് അത് വലിയ ആശ്ചര്യമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അതിന്റെ 11 വാക്യം ഒന്ന് വായിച്ചേ.
പരീശന്മാർ അത് കണ്ട്,
അല്ലല്ലോ, അതിന്റെ 14 വാക്യം.
യോഹന്നാന്റെ ശിഷ്യന്മാർ,
ഇതിനകത്ത് യോഹന്നാന്റെ ശിഷ്യന്മാരെയും കർത്താവിനെ വെറുതെ ഇടേണ്ടതായിരുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർ ഇവരൊക്കെ ഒരേ ടീമാണല്ലോ. യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ അടുക്കൽ നിന്നിട്ട് ചോദിക്കുക എന്താണെന്നറിയോ,
ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നു.
ഞങ്ങളും പരീശന്മാരും വളരെയധികം ഉപവസിക്കുന്നു,
നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തെന്ന് ചോദിച്ചു.
യേശുവിന്റെ പുറകെ നടക്കുക, പല ടീമുകളാ, പരീശന്മാരൊരു ഗ്രൂപ്പ്, ഗദരദേശക്കാരൊരു ഗ്രൂപ്പ്, ഇവിടെ അടുത്ത ആളുകൾ ചോദിക്കുക എന്നാ ഉപവസിക്കാത്തത്. അപ്പൊ കർത്താവ് പറഞ്ഞു, കർത്താവ് ആൻസർ പറയുന്നുണ്ട് അല്ലേ, നിങ്ങൾ അത് ഇങ്ങനെ ചെയിനായിട്ട് വായിക്കണം. കർത്താവ് പറഞ്ഞു, അതെ, മണവാളം കൂടെ ഉള്ളപ്പോ തോഴമക്കാര് ഉപവസിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ പത്തിലൊന്ന് മതി നമ്മൾ ഡൗൺ ആവാൻ. നമ്മൾ പറഞ്ഞു ഇനി കുറച്ച് ദിവസം പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. പക്ഷെ കർത്താവ് വീണ്ടും നന്മ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. പോകുന്ന വഴിക്ക് എന്തെന്നറിയോ, പോകുന്ന വഴിക്കാണ് രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിന്റെ വസ്ത്രത്തിൽ തൊടുന്നത്, സൗഖ്യം പ്രാപിച്ചു. എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ, യായിറോസിന്റെ വീട്ടിൽ. ഈ യായിറോസിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഭയങ്കര ഇവിടെ ഇവിടെ കണ്ടുണ്ട് ഈ ഊത്തുകാരുണ്ട്. അവരിങ്ങനെ ഭയങ്കര ഊത്തും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട് 23-ൽ, കുഴലുതുന്നവരെയും ആരവാരത്തെയും കണ്ടിട്ട് മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അവരോ അവനെ കണ്ടു, നിങ്ങൾ വായിച്ചു അവരവനെ, ഇപ്പൊ എത്ര എത്ര വാക്കി ഞാൻ കാണിച്ചു, അവര് മാറി നിന്ന് ഭയങ്കര ചിരിച്ചിരിക്കുക. മരിച്ചു കിടക്കുന്നൊരു കൊച്ച്, ഞങ്ങൾ ഇതുപോലെ ഈ ഊത്തുകാരെന്ന് പറഞ്ഞ ഇമാര് സ്ഥിരമായിട്ട് ഇങ്ങനെ പോയി ഈ ചങ്കൊക്കെ വിളിക്കുന്നവന്മാരാ, അല്ലെങ്കിൽ ഊതുന്നവന്മാരാ. പക്ഷേ ഇവിടെ ഒരാൾ പറയാതെ കൊച്ചു ഉറങ്ങുവാണ്, കുറെ അവിടെ വെച്ച് കളിയാക്കി കാണും. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു, എഴുന്നിപ്പിച്ചിട്ട് മറ്റേ അസുഖത്തിൽ പറയുന്നുണ്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്യാം, മനസ്സലിഞ്ഞ് മുമ്പോട്ട് പോവുക. ഇനി അതിന്റെ അതിനിടയ്ക്ക് ഒരു രണ്ട് കുരുടന്മാരെ താഴെ സൗഖ്യമാക്കുന്നുണ്ട് കേട്ടോ. അവരോട് ആരോടും പറയില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അവരും എല്ലാവരോടും പറഞ്ഞു. ഇനി അതിന്റെ 32 ആയപ്പോഴത്തേന് ഭൂതം ബാധിച്ചൊരു ഊമൻ, ഇവൻ രണ്ട് വിഷയമുണ്ട്, ഇവന് ഒന്ന് ഭൂതം ബാധിച്ചിട്ടുണ്ട്, രണ്ട് ഇവൻ എന്തോ ഊമനുമാ, രണ്ട് അത്ഭുതം അവിടെ നടക്കുന്നത്, എന്ന രോഗശാന്തി നടക്കുക. ഒന്ന് ഭൂതം പോയി, രണ്ട് ഊമൻ സംസാരിച്ചു. എന്താ അവര് പറഞ്ഞേ, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. നിങ്ങൾ യേശുവിനെ കണ്ടോ, ദൈവം ഭൂമി വന്നപ്പോ അവന്റെ അവസ്ഥ കണ്ടോ, എന്നിട്ടെന്നറിയോ, ഭൂതങ്ങളെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞേച്ച് തട്ട് താഴത്തെ വാക്യം ഭയങ്കര ചലഞ്ചിങ്. നിങ്ങൾ യേശുവിനെ കാണുന്നുണ്ടോ ഞാനിത് പറയുമ്പം, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ ഭൂതങ്ങളെ പുറത്താക്കുകയും പള്ളികൾ ഉപദേശിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. എന്നിട്ട് പുരുഷാരത്തെ കണ്ട് എങ്ങനെയാ കണ്ടേ, ഇടയില്ലാത്ത ആടുകളെ പോലെ കണ്ട്, നിങ്ങളെ വാക്യം ഒന്ന് വായിച്ച് കണ്ട്,
അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ
കൺഫ്യൂസ്ഡ് എന്നൊക്കെയാ ചിലവ്, കൺഫ്യൂസ്ഡ് ആയിട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു,
അവരെ കുറിച്ച് മനസ്സലിഞ്ഞു.
ആരെ കുറിച്ച് മനസ്സലിഞ്ഞേ, ഇത്ര നേരം കണ്ട ജനമുണ്ടല്ലോ അവരെ കുറിച്ച് മനസ്സലിയുക. എന്നിട്ട് പാർത്തി പറയാണ്, തന്റെ ശിഷ്യന്മാരോട് പറയണേ, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ഈ കൊയ്ത്തിന്റെ യജമാനൻ എന്നാ പ്രാർത്ഥിക്കണ്ടേ, കർത്താവേ ഈ 9-ാം അധ്യായത്തിൽ ഈ പരിഹസിക്കുകയും കളിയാക്കുകയും പുറത്താക്കുകയും ഉന്തി പുറത്താക്കിയ ആളുകളുണ്ടല്ലോ, അവരുടെ അടുക്കിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യജമാനോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. God and God's people, നിങ്ങളത് കാണുന്നുണ്ടോ, യേശുവിനെ കാണുന്നുണ്ടോ, യേശുവിന്റെ സ്നേഹം എത്ര ആഴമുള്ളതാ. മുഴുവൻ എതിർപ്പുകളാ, എത്രയെണ്ണം നിങ്ങൾക്ക് മനസ്സിലായി, എത്രയെണ്ണം എതിർപ്പുകൾ. നമുക്ക് ഇരമേവിലേക്ക് മടങ്ങി വരാം. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നു അങ്ങനെ ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് എന്തായിരിക്കും, ജനമായിരിക്കും. അടുത്ത ബാക്കി നിങ്ങൾ വായിച്ചാട്ടെ, ഉറക്കെ വായിച്ചാട്ടെ, ജെറമിയ 31.
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി.
വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ എന്ത് കണ്ടെത്തി, കൃപ കണ്ടെത്തി. വാളിന് തെറ്റി, അന്ന് പറവോന്റെ അടിമത്തത്തിൽ നിന്ന് തെറ്റിച്ചേഴിച്ച ജനം പിന്നെ മരുഭൂമിയിൽ കൃപ എന്നുള്ള വാക്ക് കണ്ടോ പഴയ നിയമത്തില്, കൃപ കണ്ടെത്തി. ഞാൻ ഇസ്രായേലിനെ എന്ത് വരുത്തുന്നു,
വിശ്രമം
വരുത്തുവാൻ പോകുന്നു. കൃപ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താ, നമുക്ക് ദൈവത്തിന്റെ കൃപ കിട്ടി, നമ്മൾ അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൃപ കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരാൻ നമ്മളെ ഉയർപ്പിച്ചു, പിന്നെ കൃപയല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പിന്നെ നമ്മൾ പറയത്തില്ല എല്ലാം കൃപയാ ബ്രദറെ, എല്ലാം കൃപയാ. പക്ഷെ കൃപയെക്കുറിച്ച് പറയാത്തൊരു വാക്യം നമുക്കൊന്ന് വായിക്കാം. കൃപ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്ന പ്രവൃത്തി, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. എന്താണ് കൃപ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ, മറ്റു കാര്യങ്ങൾ നമുക്കറിയാം, ഇത് നമ്മൾ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഗ്രേസ്, റിയൽ ഗ്രേസ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? തീത്തോസ് 2:11 ഒന്ന് വായിച്ചാട്ടെ.
സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ.
നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം പോയ കൂട്ടായ്മയിൽ എല്ലാം ഈ വാക്യം ഉണ്ടായിരുന്നു. മദ്രാസിൽ ചെന്നപ്പോൾ കഴിഞ്ഞ സൺഡേ അവിടെ ഈ വാക്യം എടുത്ത് ആളുകൾ പ്രബോധിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ഈ നാളുകളിലെ ഒരു പ്രധാനപ്പെട്ട വാക്യമായിട്ട്, കാരണം സഭയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ദൈവശബ്ദം തന്നെയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അടുത്തത്,
നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും
മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യാശയ്ക്കായി കാത്തുകൊണ്ട് അടുത്ത മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ. The grace of God, ഞാൻ ഇംഗ്ലീഷിൽ പറയാം, teaches us to say no to ungodliness and worldly passions. ദൈവം എന്നാ പഠിപ്പിക്കുന്നത്? ഭക്തികേടും പ്രപഞ്ചമോങ്ങളും വർജിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഇംഗ്ലീഷിൽ ഇത് സിമ്പിൾ ആണ്. നമ്മെ ഒരു കാര്യത്തിൽ ബലപ്പെടുത്തുക എന്തിനാണെന്നറിയോ? ടു സേ നോ ടു അൺഗോഡ്ലിനെസ് ആൻഡ് വേൾഡ്ലി പാഷൻസ്. നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മോ ആ അൺഗോഡ്ലിനെസിനോടും വേൾഡ്ലി പാഷൻസിനോടും നോ പറയാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. രണ്ടാമതായി, ടു ലിവ് സെൽഫ് കൺട്രോൾഡ് അപ്രൈറ്റ് ആൻഡ് ഗോഡ്ലി ലൈവ്സ് ഇൻ ദിസ് പ്രസന്റ് ഏജ്. നമ്മെ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കേണ്ടതിന് കൃപ നമ്മളെ എന്ത് ചെയ്യുന്നു? അതാരും പറഞ്ഞില്ല. കൃപ നമ്മളെ, നിങ്ങൾ എവിടെയും കേൾക്കാറില്ല, കൃപ എങ്ങനെ വളർത്തുന്നു? ശിക്ഷിച്ചു വളർത്തുന്നു. മാതാപിതാക്കൾക്കറിയാം, നമ്മളെ മക്കളെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തുക. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് അതോർത്ത് നന്ദി പറയാം. കർത്താവെ, വാളിന് തെറ്റിശേഷിച്ചവരായ ഞങ്ങൾ മരുഭൂമിയിൽ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയപ്പോൾ, ഈ മഹത്തായ കൃപ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങളെ ഈ കൃപ ശിക്ഷിച്ചു വളർത്തുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Amazing grace. How sweet that sound. That's how they rich like me nu parnittu pulli adutha line ariyo. Orkunnundo? It was grace that taught my heart to fear God. Devathe bhayapadan enne aadyam padipichu. Adinte aadyathe stanza kattu, aadyathe line. It was grace that taught my heart to fear. Krubayana enne devathe bhayapadan padipichathu. Rendu, it was grace my fears relieved. കൃപയാണ് എന്നെ എന്റെ ഭയങ്ങളും എന്നെ വിടുവിച്ചത്. ഹൗ പ്രഷ്യസ് ദാറ്റ് ഗ്രേസ് അല്ലെ? എത്രയാണ് ദൈവത്തിന്റെ കൃപ അനുഭവിക്കാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, അവന്റെ വചനത്തിന് എന്തുണ്ട്? അവന്റെ വചനത്തിൽ എന്തുണ്ട്? ഒരു ഇണവചനമില്ലാതിരിക്കത്തില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയോ? ദൈവവചനത്തിലൂടെ ദിവസങ്ങളിൽ ധാരാളമായിട്ട് നമ്മൾ കടന്നു പോകണം. എങ്കിലേ നമുക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകത്തുള്ളൂ. സൗരങ്ങളെ സ്നേഹത്തോടെ നിങ്ങൾ പറയാം, ഈ ദൈവവചനം സീരിയസ് ആയിട്ട് എടുക്കുകയും ഈ ദൈവവചനം അതിൻ്റെതായ യൗവനക്കാരടക്കം ശ്രദ്ധിച്ചോണം പഠിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ നാളുകൾ കഴിയുന്നതോറും നാം സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ ദേർ ഇസ് നോ പോയിന്റ് ഇൻ കമ്മിങ് സൺഡേ ഹിയർ. ഇവിടെ വന്ന ഒരു രണ്ട് മണിക്കൂർ നാം എന്തെങ്കിലും ചെയ്യുന്നതിൽ ദർശനോ പോയിന്റ് ഒരു അർത്ഥവുമില്ലെന്ന് ഞാൻ പറയും. യൂറോപ്പിൽ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിൽ അദ്ദേഹത്തിന്റെ വ്യാപാരം കുരിശ് വിൽക്കുന്ന കട കണ്ടിട്ടുണ്ടോ? കോട്ടയത്തൊക്കെ ഉണ്ട്, കാത്തലിക്സ് ആയിരിക്കുന്നവർക്കറിയാം. അദ്ദേഹം ഒത്തിരി കുരിശുണ്ടായിരുന്നു, ക്രോസ്, ക്രോസ് വിൽക്കുന്ന കടയാണ്. നമ്മളൊന്നും വാങ്ങിക്കാറില്ല, അറിയാം, പലരും വാങ്ങിക്കാറുണ്ട്. അപ്പം സ്വർണ ക്രോസ്, പിന്നെ വെള്ളിയുടെ ക്രോസ്, തടിയുടെ ക്രോസ് എല്ലാം കൂടെ ഇങ്ങനെ നല്ല ഡിസ്പ്ലേ ചെയ്തിട്ട് ഒത്തിരി ആയപ്പോ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹം ഒരു ബോർഡ് വെച്ചു, ക്രോസ് ഫോർ സെയിൽ ബ്രാക്കറ്റിൽ ഫോർ ഈസി ടേംസ്. വളരെ എങ്ങനെയാ, ഡിസ്കൗണ്ടഡ് ആയിട്ടും വളരെ എന്താ വില കുറച്ചും ക്രൂശ് വിൽക്കപ്പെടും. ആളുകൾക്ക് ഭയങ്കര താല്പര്യമായി കേട്ടോ. ഒത്തിരി പേര് ചെന്നിട്ട് ചോദിച്ചു, അയ്യോ ഇവിടെ ക്രോസിന് വില കുറവാ അല്ലേ? ആ ശരിയാ കേട്ടോ, ക്രോസിന് ഇവിടെ വില കുറവാ. എല്ലാവരും ഇപ്പൊ അന്വേഷിക്കുന്ന കടകളാ, വില കുറഞ്ഞ ക്രോസ് എവിടെ കിട്ടും? വില കുറഞ്ഞ ക്രോസ്. കാലബിനെ കുറിച്ച് പറഞ്ഞത്, ഹി ഫോളോഡ് മീ ഫുള്ളി. മലയാളത്തിൽ അവൻ എന്നോട് പൂർണ്ണമായി പറ്റി നിന്നാ പറഞ്ഞത്. മൂന്നിടത്ത് പറയുന്നുണ്ട് കാലേബ്, ഹി ഫോളോഡ് മീ ഫുള്ളി. ഇഫ് യു വാണ്ട് ടു ഫോളോ ജീസസ്, ഫോളോ ഹിം ഫുള്ളി. സഭകളെ കുറിച്ച് എഴുതിയ ഒരു ബുക്കിൽ അദ്ദേഹം അവസാനമായി കണ്ടെത്തിയ ഒരു ആളുടെ ഒരു സത്യസഭകളെ കുറിച്ചുള്ള ഒരു ഫിയർ അദ്ദേഹം ഒരു പുസ്തകത്തെ കുറിച്ച് വെച്ചിട്ട് പറയുകയാണ്. ഇന്നത്തെ സഭകൾക്ക് ആവശ്യം പുതിയ അല്ലെങ്കിൽ സത്യവചനം കേൾക്കുന്ന സഭകൾക്ക് ആവശ്യം അദ്ദേഹം പറയാണ് കൺവിക്ടിങ് സെർമൺസ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന പ്രീച്ചർ വളരെ ശക്തമായിട്ട് പ്രസംഗിക്കണം, അതാണ് അവരുടെ ആഗ്രഹം. ഒന്ന്, രണ്ട്, പാപത്തെയൊക്കെ വാളെടുത്ത് ഇടം വലം വെട്ടണം. മൂന്ന്, അത് വെട്ടിക്കഴിയുമ്പം എനിക്കൊരു ഭയങ്കര ഒരു സാഡ്നസ് ഫീൽ ചെയ്യണം, അയ്യോ എത്രമാത്രം പാപത്തിൽ ഞാൻ ജീവിച്ചത്. അപ്പൊ നമ്മുടെ തലയൊക്കെ കുനിഞ്ഞ് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കണം. ഓക്കെ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആരാധന കഴിഞ്ഞിട്ട് ആരോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല, കാരണം ആ പാപബോധം ദുഃഖമാ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അടുത്ത ദിവസം പഴയ പോലെ തന്നെ ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഞാനത് വായിച്ചപ്പോൾ ചോദിച്ചു, ഞാൻ അങ്ങനെയാണോ? ഐ എം നോട്ട് അഗൻസ്റ്റ് കൺവിക്റ്റിംഗ്. നമുക്ക് കൺവിക്റ്റിംഗ് സെർമൺസ് ആവശ്യമാണ്, ശക്തമായ പ്രസംഗങ്ങൾ ആവശ്യമാണ്. പക്ഷെ ഞായറാഴ്ച ഒരു ഭയങ്കര ബ്രോക്കണ്സിൽ നമ്മുടെ ഹൃദയമൊക്കെ കീറി മുറിച്ച് തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോൾ പഴയ അവസ്ഥയാണെങ്കിൽ വാട്ട് ഇസ് എ പോയിന്റ് ഇൻ ഹിയറിംഗ് സെർമൺസ്? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, ക്രൂശിന്റെ വചനം വില കുറച്ച് വിൽക്കുന്ന സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, യഥാർത്ഥത്തിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കൃപയെ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവത്തിന്റെ കൃപ ഏറ്റവും വലുതായിരിക്കുമ്പോൾ ഇറ്റ് വാസ് ഗ്രേസ് ദറ്റ് ടോട്ട് മൈ ഹാർട്ട് ഫിയർ. കൃപയാണ് എന്നെ ദൈവത്തെ ഭയപ്പെടാൻ പഠിപ്പിച്ചത്. നമുക്ക് എരുമയിലേക്ക് മടങ്ങി വരാം. അതിന്റെ ഒന്നാമത്തെ ഭാഗം പറയുന്നു, ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ, ദൈവവും ദൈവത്തിന്റെ ജനവും. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. അവിടെ 31 പറയുന്നു, എന്താണ് പറഞ്ഞത്? യഹോവ ദൂരത്തുനിന്ന് പ്രത്യക്ഷമായിട്ട് എനിക്ക് അരുളി ചെയ്തത് എന്താണ്? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. എന്താ നിത്യസ്നേഹം? നമ്മൾ മുമ്പേ പാടിയത്, ഐ ഹാവ് ലവ്ഡ് വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. അതെന്ത് ലവ്? എവർലാസ്റ്റിംഗ് ലവ്. നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ, എന്തോ സൗരങ്ങളെ, നിത്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്തുവാ? നിത്യമായിട്ടുള്ള സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം, നമ്മൾ ഹൃദയം അതിനെക്കുറിച്ച് ചിന്തിക്കണം. നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അല്ലേ, ദൈവം നിത്യസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ദൈവം എന്നെ നിത്യമായിട്ട് സ്നേഹിച്ചു, കാരണം എന്തുമാത്രം കാര്യങ്ങളാണ് ദൈവം എനിക്ക് തന്നെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക, ദൈവം നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ദാനം എന്നു വെച്ചാൽ നമ്മൾ എന്നാ പറയും? നമ്മൾ പറയാം, പറയോ, അയ്യോ ബ്രദറെ, അത് ഞാൻ ഏറ്റവും സഫർ ചെയ്തൊരു വിഷയം സ്കൂളിന്റെ അഡ്മിഷൻ ആയിരുന്നു. പക്ഷെ വേറെ ആരും വിചാരിച്ചിട്ട് നടക്കാത്ത സ്ഥാനത്ത് കർത്താവ് അത്ഭുതം ചെയ്ത് ഒരു അഡ്മിഷൻ തന്നു. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, ഞാൻ അവരെ വിധിക്കുന്നില്ല. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി റോഡിൽ നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ കൈനീട്ടി. അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് ഭിക്ഷക്കാരന് കൊടുത്തു. അപ്പൊ ഭിക്ഷക്കാരൻ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പിച്ചക്കാരന് യാചകനായി എനിക്ക് ചെമ്പ് നാണയങ്ങളാണെങ്കിലും മതി. അദ്ദേഹം പറഞ്ഞു, കോയിൻസ് ആർ സ്യൂട്ട് ഫോർ മീ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അലക്സാണ്ടർ പറഞ്ഞു, ഫോർ മൈ ഗിവിംഗ് ഗോൾഡ് കോയിൻസ് ആർ സ്യൂട്ടഡ്. ഹല്ലേലൂയ, ഞാൻ കൊടുക്കുമ്പം എനിക്ക് മഹാരാജാവ് എന്ന നിലയിൽ ഞാൻ കോപ്പർ ചെയിൻ കൊടുക്കുന്നത് എന്റെ വിലക്ക് ചേരുന്നതല്ല. ദൈവം നമുക്ക് ദാനം തന്നപ്പം എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ചില്ലറ നാണയങ്ങൾ വലിച്ചെറിഞ്ഞ് തരുമല്ലായിരുന്നു, തന്റെ ഏകജാതനായ പുത്രനെ അവൻ നമുക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തോട് ചോദിക്കുക, ദൈവമേ നിനക്ക് മറ്റനേക കാര്യങ്ങൾ എനിക്ക് തരായിരുന്നല്ലോ, പക്ഷെ നീ എന്തിനാ നിന്റെ ഏകജാതനെ തന്നത്? പിതാവായ ദൈവം പറയും, എന്റെ ഗിവിങ്ങിന് യോജിച്ച വിധത്തിലാ ഞാൻ നിനക്ക് തരുന്നത്. ഹല്ലേലൂയ. ആരെയും ഫീൽ ചെയ്യാൻ വേണ്ടി പറയല്ല, ചില സൗകര്യങ്ങൾ ചിലരൊക്കെ ചെയ്യും. നമ്മൾ പറയത്തില്ലേ, എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകാൻ പറയല്ലേ, ഗിഫ്റ്റ് അത്ര പോരാ. അപ്പൊ നമ്മൾ ഭാര്യ ഒരു കാര്യം ചെയ്യാം, ഗിഫ്റ്റ് പേപ്പർ രണ്ടെണ്ണം അവിടെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം, അങ്ങ് പൊതിഞ്ഞ് നല്ല സൂപ്പർ ആക്കി എന്നാൽ ഗിഫ്റ്റ് പേപ്പറിനകത്ത് അങ്ങോട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം തിളങ്ങുന്ന കവ, അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ ചിലപ്പം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഗിഫ്റ്റ് ഇച്ചിരി പോരെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് പേപ്പർ രണ്ടുകൂടെ മേടിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് പൊതിഞ്ഞ് നല്ല ഫയർ കൊടുക്കുന്നു. ചോദിക്കും, എന്തോ ഭയങ്കര സാധനം, അതിനകത്ത് വലിയ സാധനമൊന്നുമില്ല, സാധനത്തിലല്ല കാര്യം. പക്ഷെ ദൈവം ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെ എന്തിനകത്തറിയോ, കീറത്തുണിക്ക് അത് പൊതിഞ്ഞാ തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗിഫ്റ്റ് വർത്തനകത്തല്ല തന്നത്, ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഒരു ഒരു തൊട്ടിക്കകത്തല്ല തന്നത്, കീറ പിള്ളക്കച്ചകളിൽ കീറിയ തുണിക്കകത്ത് പൊതിഞ്ഞാണ് ഞാനും നിങ്ങളും ആ ഗിഫ്റ്റ് വാങ്ങിച്ചത്. അതുകൊണ്ട് നമുക്ക് പറയാം, അവർണ്ണനീയമായ ദാനത്തിന് ദൈവമേ നിനക്ക് സ്തുതി. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൺ സൺ. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും രണ്ട് കരങ്ങൾ നീട്ടി എന്നോ ഒരിക്കൽ ആ ഗിഫ്റ്റ് വാങ്ങിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പാടാൻ സാധിച്ചത്. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മ ഏകിടും സ്നേഹത്തെക്കാൾ, ലോകം നൽകിടും സ്നേഹത്തെക്കാൾ, അങ്ങേ വിട്ടെന്ന് ഞാൻ പോകയില്ല ഞാൻ, കർത്താവെ അങ്ങിൽ ചേർന്ന് ഞാൻ എന്നും ജീവിക്കും, സത്യസാക്ഷിയായിട്ട് ജീവിക്കും. പ്രിയമുള്ളവർ, ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ നിത്യസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയപ്പെടുമാറാകട്ടെ. എന്നിട്ട് ഇസ്രായേലിന്റെ ഈ കണ്ടീഷൻ നിങ്ങൾ ആലോചിക്കും, ഇവർ ഭയങ്കര ഡള്ളായിരുന്നു. എന്റെ കഥ അവരോട് പറയാണ്, നിങ്ങൾ ടേക്ക് ഇറ്റ് സ്പിരിച്വലി, അവരോട് പറയുകയാണ്, ഇനിയും ഇസ്രായേൽ കന്യകെ ഞാൻ നിനക്ക് എന്ത് വരുത്തും? പ്രോസ്പെരിറ്റി കാർഡ്, ഞാൻ നിനക്ക് എന്നാ വരുത്തും? അഭിവൃദ്ധി വരുത്തും. പിന്നെ നീ ഇനിയും ചേലോടെ തപ്പെടുത്തും കൊണ്ട് സന്തോഷിച്ചു നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ നിന്ന് പുറപ്പെടും. പിന്നെ പറയാണ്, നീ ഇനി ശമര്യ പർവ്വതങ്ങളിൽ എന്തുണ്ടാക്കും? മുന്തിരിത്തോണ്ടം ഉണ്ടാക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിച്ചിട്ട് പറയും, വരുവിൻ നമുക്ക് യഹോവയെ അന്വേഷിക്കേണ്ടതിന് നമുക്ക് കയറിപ്പോകാമെന്ന് കാവൽക്കാർ എഫ്രയീം മലനാട്ടിൽ വിളിച്ചു പറയുന്ന കാലം വരും എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചേ. പ്രവാസത്തിൽ കിടക്കുന്ന ജനം ഭയങ്കര കഷ്ടമാണ്. എവിടെ കൃഷിയുള്ള പ്രവാസത്തിൽ ഡൗൺ ആയിട്ട് ഡള്ളായിരിക്കുന്ന ജനത്തോട് ദൈവം അവർ മാനസാന്തരപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുക, ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ. നിങ്ങൾ ഹോശേയ പഠിക്കുമ്പോൾ അറിയാം, ഹോശേയ പ്രവചനം, അതിനകത്ത് ഇതേ സ്പിരിറ്റാ. ദൈവം ദൈവത്തിന്റെ ജനം, ദൈവത്തിന് എന്തു പറഞ്ഞാലും ഉണ്ടല്ലോ. അനുസരണം കെട്ട ജനമായിരുന്നെങ്കിലും അവർ ഹൃദയം നിറക്കുമ്പോൾ ദൈവം അവരോട്, പ്രവാചകന്മാരെ അയച്ചിട്ട് അവർ മടങ്ങി വീഴുമ്പോഴെല്ലാം ദൈവം അവരോട് പറയുന്നുണ്ട്. അതെ, ഈ 31-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് ന്യൂ കവനന്റിന്റെ പ്രോസസ് കിടക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമായിരിക്കും. ഐ ആം ദർ ദർ ഗോഡ്. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് എന്തായിരിക്കും? ജനവുമായിരിക്കും. പ്രിയമുള്ളവരെ, ഈ ഞാൻ ദൈവജനമാണെന്നുള്ളതിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? കൈ ഉയർത്തണ്ട. ഞാൻ ഐ ബിലോങ് ടു ഗോഡ്സ് ഫാമിലി. ദൈവത്തിന്റെ ഫാമിലിയിലാണ് ഞാനെന്നുള്ളതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ പറയാം, എനിക്കിവിടെ നിന്ന് പ്രസംഗിക്കുമ്പം എനിക്ക് നിങ്ങൾക്ക് അത്ര സന്തോഷമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഈ 126 സംഗ്രഹത്തിന് ഇത് പറയുന്നുണ്ട്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വെത്തിയപ്പോൾ ഞങ്ങൾ എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ആർപ്പും നിറഞ്ഞിരുന്നു. ചിരിയും ആർപ്പും. ചിരി ആർപ്പും ഉണ്ടോ? ഓ, എപ്പോ ചിരിക്കാനാവരുത്, എപ്പോ ആർപ്പിടാനായി, 100,000 പ്രശ്നങ്ങളാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും, അവന്റെ വലതുഭാഗത്ത് അതിനോട് യോജിക്കുന്നവർക്ക് ദൈവത്തെ ആസ്വദിക്കാം. ഹല്ലേലൂയ. അതൊക്കെ ഒരു രഹസ്യം പറയാം, സഭയോട് മാത്രം പറയാം. ഇവിടെ അടുത്തുള്ളവരെല്ലാം നമ്മുടെ ആരാധനയും പാട്ടും ഒക്കെ നന്നായിട്ട് കേൾക്കുന്നവരാ. അപ്പൊ ഒരു ഹൈന്ദവ സഹോദരൻ എന്നോട് ചോദിച്ചു, ഇവിടെ ഇപ്പൊ പാട്ടൊന്നും പാടാറില്ലേ? ഒന്ന് ഞെട്ടി. ഞാൻ ചോദിച്ചു, അല്ല അദ്ദേഹം പറഞ്ഞു, മുമ്പേ ഞങ്ങൾ ഇതിലെ പോകുമ്പം പാട്ടൊക്കെ കേൾക്കുമായിരുന്നു, ഇപ്പം പാട്ട് കുറവ്. ഇവിടെ സൺഡേ, ഞാൻ പറഞ്ഞു, പിന്നെ ഞങ്ങളിവിടെ സൺഡേ ഭയങ്കര ഇതൊക്കെയാ. പക്ഷെ പുള്ളി പറഞ്ഞതേ, അങ്ങനെ പാട്ടൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല. ദൈവസഭ മറുപടി കൊടുക്കണം, ഹല്ലേലൂയ. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം. നീതിമാന്റെ കൂടാരങ്ങളുണ്ട്. ശബ്ദം, ചുമ്മാ ശബ്ദം ഉണ്ടാക്കുന്നതല്ല ഞാൻ പറയുന്നത്. ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തെ കാണുമ്പോൾ, ചേലോട് തപ്പെടുത്ത് നൃത്തം ചെയ്യുന്നവരുടെ കൂട്ടം കാണുമ്പോഴാണ് ജാതികൾ പറയുന്നത് അവരുടെ മധ്യത്തിൽ സത്യദൈവം വസിക്കുന്നു. ഹല്ലേലൂയ. ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം. നീതിമാന്റെ കൂടാരങ്ങളുണ്ട്. എന്റെ പ്രിയനെ കേൾക്കുന്ന പ്രിയ ദൈവവേദലെ, ഇന്ന് നിനക്ക് അവനെ സ്തുതിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നാളെ പ്രശ്നം മാറിയിട്ട് നീ സ്തുതിക്കാമെന്ന് ഓർക്കണ്ട. ഒരു കാര്യം ഓർത്തോണം, ഹല്ലേലൂയ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് എന്താണ്? ഉചിതമാണ്. സഭയിലൊക്കെ പോരുമ്പം നമ്മൾ ചോദിക്കും, ഡ്രസ്സ് അല്ലേ, നമ്മൾ ചില ഡ്രസ്സ് വൈറ്റ് ഓക്കെ, ഇതുവരെ നടത്തട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക, ഇവിടെ വരുന്നവരെല്ലാവരും ഒരു ഡ്രസ് കോഡുണ്ട് ഇവിടെ, കേട്ടോണേ, ഡ്രസ് കോഡ്. നിങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആണെന്ന് ചിന്തിക്കല്ലേ, വൈറ്റോ റെഡോ എന്തോ ആയിക്കോട്ടെ, ബൈബിൾ പറയുന്നത് ഗാർമെന്റ്സ് ഓഫ് പ്രൈസ്, സ്തുതി എന്ന മേലാട. സ്തുതി എന്ന മേലാട 6 ദിവസം മാറ്റി വെച്ചിട്ട് ഞായറാഴ്ച രാവിലെ ഇട്ടുകൊണ്ട് വരല്ലേ കേട്ടോ. എല്ലാ ദിവസവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട ഇട്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ ദൈവത്തെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യഹൂദ സ്തുതിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ മധ്യത്തിലുണ്ട് എന്റെ തെളിവ് എന്നറിയാവോ? ഇസ്രായേലിന്റെ പരിശുദ്ധനെ, നീ സ്തുതികളുമേൽ വസിക്കുന്നവന്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിശുദ്ധൻ എവിടെ വസിക്കുന്നത്? സ്തുതികളുമേൽ വസിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിഷണ മനസ്സുമായിട്ട് വന്നിരിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു, വിഷണ മനസ്സ് നീ മാറ്റിക്കളഞ്ഞിട്ട് സ്തുതി എന്ന മേലാട ധരിച്ചുകൊണ്ട് പോകണം. അത് ഞായറാഴ്ച മാത്രമല്ല, ഇപ്പോൾ മുതൽ എന്തെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ധരിച്ചു തുടങ്ങുക. രാവിലെ നിങ്ങൾ കാർ ഓടിച്ചോ സ്കൂട്ടർ ഓടിച്ചോ ഓട്ടോറിക്ഷയിലൊക്കെ നിങ്ങളുടെ ജോലിക്കോ സ്കൂളിലോ ഒക്കെ പോകുന്നവരാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണമേ, രാവിലെ നമ്മുടെ യൂണിഫോമും നമ്മുടെ ബാഡ്ജും ഒക്കെ ഇടുന്ന കൂട്ടത്തിൽ ഇന്ന് തൊട്ട് ദ ഗാർമെന്റ്സ് ഓഫ് പ്രൈസ്, ഗാർമെന്റ്സ് ഓഫ് പ്രൈസ് ധരിച്ച ഒരാളെ കാണുമ്പോൾ അറിയാം, ആളുകൾ ചോദിക്കും, എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പറയണം, ഞങ്ങളെ ധരിപ്പിച്ചിരിക്കുന്ന ഒരു സ്തുതിയുടെ വസ്ത്രമുണ്ട്. ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അവനെ നിരന്തരമായിട്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മാവ് നിറഞ്ഞവരായി ഞങ്ങൾ അവനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവർക്ക് ഞാൻ പറയാം, അവന് സുവിശേഷം പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവന് മിണ്ടായിരിക്കാൻ പറ്റും. എനിക്കറിയത്തില്ല എങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റുമെന്ന്. ദൈവത്തെ സ്നേഹിച്ചവന് ഒരിക്കലും അതെ വെറുതെ ഇരിക്കാനും പറ്റത്തില്ല. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, അവൻ ദൈവത്തെ സ്തുതിക്കും, അവൻ ദൈവത്തിന് നന്ദി പറയും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ ധരിപ്പാൻ നമുക്ക് ഭാഗ്യം തന്നെങ്കിൽ എഴുതി വെച്ചുകൊള്ളുക, ദ ഗാർമെന്റ്സ് ഓഫ് പ്രൈസ്. നിങ്ങൾ എത്ര വില കൂടുന്ന സാരി ഉടുത്തെന്നോ എത്ര വില കൂടുന്ന ഷർട്ട് ഇടുന്നോ എന്നുള്ളതല്ല സ്വർഗത്തിന്റെ വിഷയം. we wearing the garments of praise? യേശു കർത്താവ് താൻ ആലയത്തിൽ പോയപ്പോൾ താൻ കുറിച്ച് പറയുന്നതാണ്, ഞാൻ സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. പ്രിയമുള്ളവരെ, ജാതികളെ കേൾപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. യു ഫൈൻഡ് ദി ആൻസർ. കർത്താവ് എന്തുകൊണ്ടാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ സ്തുതികൾ കുറയാൻ പാടില്ല. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം ഓരോ വർഷം കഴിയുന്തോറും നമ്മിൽ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തിരിച്ചു സ്നേഹിക്കുന്നവനായ ദൈവം. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നേ? എന്തുകൊണ്ടാണ് പണ്ട് നമുക്ക് സ്തുതിക്കാൻ കഴിയാഞ്ഞത്? സാലി എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടി, അവൾക്കൊരു ഡോൾ ഉണ്ടായിരുന്നു, ഡോൾ, ഒരു കൊച്ചു പാവ. അപ്പം അമ്മ ജോലി ചെയ്ത സമയത്ത് സാലിയോട് പറഞ്ഞു, സാലിമോളെ, കൊച്ചു കൊച്ചോ, നീ ആ ഡോള് കളിച്ചുകൊണ്ടിരുന്നോ, ഞാനിവിടെ കുറച്ച് പണിയാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ കൊച്ച് ഡോൾ ഇട്ടിട്ട് തിരിച്ചു വന്നിട്ട് മമ്മിയുടെ മടി കയറിയിരുന്നു. അപ്പൊ അമ്മ ചോദിച്ചു, ആർ യു എൻജോയിങ്, നീ എൻജോയ് ചെയ്യുമായിരുന്നു ഡോള്? പിന്നെ ഞാൻ ഡോൾ എൻജോയ് ചെയ്യുമായിരുന്നു, പക്ഷേ എന്താ പ്രോബ്ലം, എന്താ നീ ഇട്ടറിഞ്ഞു വന്നത്? അപ്പൊ അവള് പറഞ്ഞു, മമ്മി, ഷീ നെവർ ലവ്സ് മീ ബാക്ക്. എനിക്ക് ഡോളിനെ വലിയ ഇഷ്ടമാണ്, ബാർബിയോ എന്തേലും, പക്ഷെ പ്രോബ്ലം എന്നറിയോ, അതെന്നെ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു സ്നേഹിക്കുന്നില്ല. പ്രിയമുള്ള, ഈ ലോകത്തിൻ്റെതെല്ലാം, ഈ ബാർബിയും ഈ ഡോളും ഈ ലോകത്തിൻ്റെതെല്ലാം തിരിച്ചു സ്നേഹിക്കാൻ പറ്റത്തില്ല. തിരിച്ചു സ്നേഹിക്കുന്ന ഒരേ ഒരു സ്നേഹം ദൈന്യമസീഹത്തെല്ലോട്. അത് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അത് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ ഉള്ളിൽ സ്തുതി എന്ന മേലാടവൻ ധരിക്കുമ്പോൾ, അവൻ്റെ തലയിൽ അഭിഷേക തൈലം, ആനന്ദ തൈലം കൊണ്ട് ദൈവം അവനെ അഭിഷേകം ചെയ്യുമ്പോൾ, അവന് പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പോരാട്ടങ്ങളോ ഉണ്ടെന്നുള്ളതല്ല വിഷയം, ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഉള്ളിൽ വരും. ഐ ഹാവ് ലവ്ഡ് വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. എവർലാസ്റ്റിംഗ്, എവർലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, കർത്താവിനോട് പറ, കർത്താവ്, വാട്ട് ഇസ് മീനിങ് ദയാന്നുള്ളതിന്, ലവിങ് കൈൻഡ്നെസ്. ഇത് വേണം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കാൻ, ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കാൻ. ഇനി യൗവനക്കാരായിരിക്കുന്ന, ടീനേജേഴ്സ് ആയിരിക്കുന്ന സഹോദരൻ, നമ്മൾ പറഞ്ഞ് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഒത്തിരി കുറവുകളൊക്കെ വന്നിട്ടുണ്ട്, ഓക്കെ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പാടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സഭയെ വരുമ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഉച്ചത്തിൽ സ്തുതിക്കണമെന്നുണ്ട്. ഞാൻ ടീനേജേഴ്സിനോടും യൂത്തിനോടും പ്രായമുള്ളവരോടും എല്ലാം പറയാം, നിങ്ങൾ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച പാപം എവിടെയാ? ഇപ്പൊ എവിടെയാ നമ്മൾ നോക്കണം? വേർ ആർ മൈ സിൻസ്? എന്റെ സിൻസ് എല്ലാം എവിടെ പോയി? അതിനെക്കുറിച്ചൊരു വെളിപ്പാടല്ലേ നമുക്ക്? എപ്പോഴും നമ്മൾ ഇങ്ങനെ ഡള്ളായിരിക്കും, ഓ എന്താ എപ്പോഴും കുറവോ എനിക്ക് അങ്ങോട്ട്, എന്ത് ചെയ്യാ? നമ്മളൊരാളോട് ജസ്റ്റ് യേശുവിനെ കുറിച്ച് പറയാൻ നമ്മൾ മനസ്സിലോ, നീ ഇത്ര വലിയ പാപിയായിരിക്കും, നീ യേശുവിനെ പിശാച് ചോദിക്കും, നമ്മൾ മനസ്സാക്ഷി ചോദിക്കും. ഞാൻ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച റിയൽ സെൻസിലുള്ളവരോട് ഞാൻ പറയാ, സഹോദരങ്ങളെ, യൗവനക്കാരെ, നിങ്ങൾ ആ ഒരു ഡള്ളസ് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, വേർ ആർ യുവർ സിൻസ്? എന്ത് വന്നാൽ ലോജിക്ക് നോക്കരുത്, മറ്റുള്ളവർ എന്ത് പറയുന്നു നോക്കരുത്, ലുക്ക് ഇൻ ടു ദ വേർഡ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, നിങ്ങളുടെ സിൻസ് എവിടെയാണെന്ന് പറയാം. ഒന്ന് യോഹന്നാൻ 2:12, പിന്നീട് ഞാൻ ഇവിടെ കാണിക്കാം. ഒന്ന് യോഹന്നാൻ 2:12 പറയുന്നു, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, യുവർ സിൻസ് ആർ ഫോർഗിവൻ. ഇനി എവിടെയാ? യിരെമ്യാ 33:8 പറയുന്നു, ഞാൻ നിന്റെ പാപങ്ങളെ, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ പാപങ്ങളെ മറന്നു കളഞ്ഞിരിക്കുന്നു. പിന്നെ റോമർ 5:11 പറയുന്നു, അവർ സിൻസ് ആർ അറ്റോണ്ട് ആൻഡ് ഗോൺ. അത് നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞു. ക്രൂശിൽ വെച്ച് നമ്മുടെ പാപങ്ങൾ ദൈവ യേശുവിന് മേൽ കണക്കിട്ടപ്പോൾ അവന്റെ നീതി നമ്മുടെ മേൽ കണക്കിടുക. ഇതൊരു വെളിപ്പാടായിട്ട് പ്രാപിക്കണം. ക്രെഡിറ്റഡ് ആസ് റൈച്ചസ്നസ്. ആ നീതിയിലാണ് ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുന്നത്. എന്റെ നീതിയിലല്ല, എന്റെ കർത്താവിന്റെ നീതിയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആ നീതി ഉള്ളത് കൊണ്ടാണ് ഞാൻ എനിക്ക് ആ വോയിസ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ശബ്ദം ലഭിക്കുന്നത്. ഇറ്റ് ഈസ് ഗോൺ. ഇനി 32:1 പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും. ഇറ്റ് ഈസ് കവേർഡ്, കവേർഡ് ഫോർ എവർ. മീക്ക 7:19 പറയുന്നു, ഞാൻ നിന്റെ പാപങ്ങളെ ആഴിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. ഡെപ്ത്സ് ഓഫ് ദ സീ. സൗരങ്ങൾ, ഇത് കഴിയുമ്പോൾ ഈ ബോർഡിൽ ഞാൻ ആ ലിസ്റ്റ് കാണിക്കുന്നു, കാണിക്കണേ, പ്രത്യേകിച്ച് നമ്മുടെ യൗവനക്കാരത് കുറിച്ചെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നിന്റെ പാപങ്ങളെ ആഴിയുടെ ആഴങ്ങളിലേക്ക് ഞാൻ വലിച്ചെറിയുന്നു. പിന്നെ എവിടെയാണ് നമ്മുടെ പാപങ്ങൾ? Psalms 103:12, ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് അവൻ നമ്മുടെ പാപങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അതെ, യെശയ്യാ 44:22 പറയുന്നു, ഞാൻ നിന്റെ പാപങ്ങളെ മേഘത്തെ പോലെ, കാർമേഘത്തെ പോലെ ഞാൻ നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു. അതെ, യെശയ്യാ 38:17 പറയുന്നു, നീ എന്റെ സകല പാപങ്ങളെയും, യെശയ്യാ 38:17 പറയുന്നു, നീ എന്റെ സകല പാപങ്ങളെയും, ബാക്കിയങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ല, അവരുടെ പ്രാർത്ഥന, യെശയ്യാവിന്റെ പ്രാർത്ഥന, നീ എന്റെ സകല പാപങ്ങളെയും, നീ എന്റെ സകല പാപങ്ങളെയും എവിടെ എറിഞ്ഞു? എന്റെ പുറകിലോ? പ്രിയമുള്ളവര്, എന്റെ പുറകിലായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണമായിരുന്നു, പക്ഷേ ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ സന്തോഷിക്കുക, നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പുറകിൽ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വചനത്താൽ ബലപ്പെടണം പ്രിയമുള്ളവരെ. എമ്മാവസിലൊക്കെ ശിഷ്യന്മാരുടെ ഹൃദയം കത്തിയത് ദൈവത്തിന്റെ വചനത്താലാ. നീ എന്റെ സകല പാപങ്ങളെയും, ഇനി ദൈവത്തിന്റെ പുറകെ വലിച്ചെറിഞ്ഞ സാധനം ആർക്കെടുക്കാൻ പറ്റും? ദൈവം ഒരു ഏറ് കൊടുത്താലേ നമ്മളറിയുന്ന പോലല്ല, നമ്മളൊരു പന്തറിഞ്ഞ് എവിടെ പോയിട്ട് ഇവിടെ വരും. പക്ഷെ ദൈവം എറിഞ്ഞാൽ അത് എനിക്കറിയത്തില്ല എവിടെ ചെല്ലുമെന്ന്. നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ജെറമിയ 31:34. ഐ വിൽ നെവർ റിമെമ്പർ യുവർ സിൻസ്. ഞാൻ നിന്റെ പാപങ്ങളെ ഒരു നാളും ഓർക്കുകയില്ല. എഴുതാൻ സാധിച്ചില്ല, പിന്നീട് ഞങ്ങൾ നിങ്ങളെ കാണിക്കാം. ഞാൻ പറയാം, നിങ്ങളുടെ പാപങ്ങൾ, ഇറ്റ് വാസ് ഫോർഗിവൺ, അത് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് വാസ് ഫോർഗോട്ടൺ ആൻഡ് ക്ലൻസ്ഡ്. പ്രിയമുള്ളവരെ, ഇറ്റ് വാസ് ഗോൺ ആൻഡ് അറ്റോൺഡ്. It was covered. It was cast in the depths of the sea. It was removed as east is from the west. It is blotted out as a thick cloud. It is cast behind God's back. And it will be never remembered. പ്രിയമുള്ളവരെ, ഈ ദൈവവചനം എത്ര മനോഹരമാണെന്നറിയാമോ? ഈ വചനത്തോടെ കൈയിറങ്ങുമ്പോഴാണ് ശത്രുവിന്റെ കൊളുത്തുകൾക്കെതിരെ, ശത്രുവിന്റെ തീയമ്പുകൾക്കെതിരെ വിശ്വാസം എന്ന പരിചയെടുക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരികളെയും യൗവനക്കാരെയും ടീനേജേഴ്സിനെയും ഡൗണായി നടക്കുന്ന അവസ്ഥയില്ലെന്ന് ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച പാപങ്ങൾ. ഡൊണാൾഡ് ബാങ്കോസ് എന്ന പ്രീച്ചർ പറയാണ്, ദൈവം മറന്ന പാപങ്ങളെ ഓർപ്പിക്കാൻ നീ ആരാണ്? ഹു ആർ യു ടു റിമെമ്പർ ഗോഡ് യുവർ ഓൾറെഡി ഫോർഗോട്ടൺ സിൻസ്? പ്രിയമുള്ളവരെ, ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച ഹൃദയപൂർവ്വം അനുദപിച്ച പാപങ്ങളെ ഓർത്ത് നീ ഇനി അനുദപിക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുമ്പോൾ ദിവസേന ഒരു ക്ലെൻസിങ് പ്രാപിച്ച് മുമ്പോട്ട് പോകണം. ദാറ്റ്സ് എ ഡിഫറൻറ്റ് സ്റ്റോറി. പക്ഷേ ഈ ഒരു അടിസ്ഥാനം നമുക്കില്ലായെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം എന്നും, പ്രിയമുള്ളവരെ, എന്നും ഡള്ളായിരിക്കും, എന്നും ഡള്ളായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ആര് പോയി ജനത്തെ വിടുവിക്കും? നിങ്ങൾ പറ. ഇവിടെ സഹോദരന്മാർ ചലഞ്ച് ചെയ്യുന്നുണ്ട്, എല്ലാ ആഴ്ചയിലും ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഹൂ വിൽ ഗോ? ആരാണ് പോയി ജനത്തെ വിടുവിക്കേണ്ടത്? ഞങ്ങളിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്തൊരു ഗ്രാമമുണ്ട്, പല്ലേപ്പാലം. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയാം. അവിടുത്തെ സ്ത്രീകൾ ഭൂതബാധിതരായി കടലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഭർത്താക്കന്മാർ പുറകെ പോയി സർവബലവും പിടിച്ച് വലിച്ച് തിരിച്ച് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ആരാണ് ഇവരെ, ഈ സ്ത്രീകളെ വിടുവിക്കുക? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് വിളിച്ചേർന്ന് നടക്കുക. കർത്താവെ, എത്രയായിരങ്ങൾ പൈശാചിക ബന്ധനങ്ങളിലും അടിമത്തത്തിലും പിശാചനെ പിടിപ്പിട്ട് കിടക്കുമ്പോൾ സത്യവചനം കർത്താവെ പറയുകയിൽ വെക്കാതെ മലമിൽ അത് ശോഭിക്കുന്ന ഒരു ഒരു പട്ടണം പോലെ, തന്നെ ശോഭിക്കുന്ന വിളക്ക് പോലെ, ദൈവത്തിന്റെ സ്നേഹത്തെ എല്ലാവരും വിളിച്ചു പറയുവാൻ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഈസ് ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ. ഞാൻ വേഗം കടന്നു പോകുന്നു. സെക്കൻഡ് ഈസ് ഫാദർ ആൻഡ് സൺ. ഒമ്പതിന്റെ രണ്ടാമത്തെ ഭാഗം വായിക്കാം. നമുക്ക് സമയക്കുറവുണ്ട്. ദൈവം ആ കുരുടനെയും നോവ് കിട്ടിയനെയും ഒക്കെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പിന്നീട് നിങ്ങൾ വായിക്കുക. ഫസ്റ്റ് ഈസ് ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ, സെക്കൻഡ് ഈസ് ഫാദർ ആൻഡ് സൺ. എഫ്രൈമിനെ കുറിച്ച് പറയുന്ന ഭാഗം യെരമിയ 31:9 രണ്ടാം പാർട്ട്. ഞാൻ എഫ്രൈമിന്, ഞാൻ ഇസ്രായേലിന്റെ പിതാവും. കണ്ടോ നിങ്ങളത്?
ഞാൻ ഇസ്രായേലിന്റെ പിതാവും. എഫ്രൈം എന്റെ ആദിജാതനുമല്ലോ.
കണ്ടോ, ഇവിടെ റിലേഷൻ മാറി. ആദ്യം പറഞ്ഞു ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ, രണ്ടാമത് പറഞ്ഞു ഫാദർ ആൻഡ് സൺ. എഫ്രൈം എന്ന് പറഞ്ഞൊരു അവിടുത്തെ ഒരു ട്രൈബാണ്. അവര് മാത്രമല്ല, ഇവിടെ പറയുകയാണ് ഞാൻ ഇസ്രായേലിന്റെ പിതാവാണ്. എഫ്രൈം എന്റെ ആരാ? ആദ്യജാതന. ഇനി അതിന്റെ ബ്യൂട്ടി നിങ്ങൾ കാണുന്നത് അതിന്റെ 31:17. എഫ്രൈം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ മക്കൾ സ്വദേശത്തേക്ക് മടങ്ങി വരുന്ന ഹോടെ അരുളപ്പാട്, നീ എന്നെ ശിക്ഷിച്ചു. ഓക്കേ, 18-ാം വാക്യം, നീ എന്നെ ശിക്ഷിച്ചു. മരിക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ എന്ത് പ്രാപിച്ചിരിക്കുന്നു? ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. എഫ്രൈം പ്രാർത്ഥിക്കുന്നുണ്ട്. എഫ്രൈം പിതാവ്, കാരണം ബാലശിക്ഷ നമുക്കറിയാം, നിങ്ങൾ കേൾക്കുന്നുണ്ട്, പിതാവാണ് ബാലശിക്ഷ കൊടുക്കുന്നത്. എഫ്രൈം പറയാ, നീ എന്നെ ശിക്ഷിച്ചു. എഫ്രൈം അല്ല, നമ്മൾ പറയാ, നീ എന്നെ ശിക്ഷിച്ചു. എന്ത് കാളക്കുട്ടിയ? മരിക്കമില്ലാത്ത കാളക്കുട്ടിയുടെ അർത്ഥം എന്നറിയോ? ഈ യോക്ക് എന്ന് പറഞ്ഞാണ്ടല്ലോ, ഈ ഇതുണ്ടല്ലോ, അത് വെക്കാൻ സമ്മതിക്കുന്നു. അതാ മെരുക്കമില്ലാത്ത കാളക്കുട്ടി. ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നതല്ല, ക്രിസ്തുവിനോട് ചേർന്ന് യോക്ക് വെക്കാനായിട്ട് സമ്മതിക്കാത്ത എല്ലാം മെരുക്കമില്ലാത്ത കാളക്കുട്ടിയാ. മരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തണമേ, നീ എന്റെ ദൈവമായ യഹോവയല്ലോ. ഇനി എഫ്രൈം മടങ്ങി വരുന്നുണ്ട്. 19-ാം വാക്യം, വേഗത്തില് വേദിക്കണം. 19-ാം വാക്യം,
ഞാൻ തെറ്റിപ്പോയ ശേഷം
എഫ്രൈം തെറ്റിപ്പോയി. എന്നാ ചെയ്തേ?
അനുദപിച്ചു.
ഉപദേശം ലഭിച്ചു. പിന്നെ
തുടമേൽ അടിച്ചു.
തുടമേൽ അടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പ്രഷൻ. അവിടെ അയ്യോ പറ്റിപ്പോയല്ലോ കർത്താവ്, തുടമേൽ അടിച്ചും
നാണിച്ചും
ലജ്ജിച്ചും ഇരിക്കുന്നു. എന്റെ യൗവനത്തിലെ നിന്നെയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രയീം വിലപിക്കുന്നത്
ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ വളരെ മനോഹരമാണ് എഫ്രയീം എന്റെ.
നിങ്ങൾ ഒരുമിച്ചൊന്ന് വായിക്കാം. എഫ്രയീം എന്റെ, നിങ്ങളുടെ പേര് വെച്ച് വായിക്കണം. എഫ്രയീം എന്റെ
വത്സല പുത്രനോ എന്റെ ഓമനക്കുട്ടിയോ. ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെ കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. ഈ പി എസ് സി വർഷൻ ഇങ്ങനെ പറയുന്നു, എഫ്രയീം എന്റെ വത്സല പുത്രൻ, എന്റെ പൊന്നോമനക്കുട്ടൻ, നിനക്ക് വിരോധമായി ചിന്തിക്കുമ്പോഴെല്ലാം എനിക്ക് നിന്നോട് സ്ഥായിയായ സ്നേഹം തോന്നുന്നു. ഞാൻ നിന്നോട് കരുണ കാണിക്കും. അവിടെ ഇടയ്ക്കൊരു വാക്യം എന്നെ ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തെ, അതുകൊണ്ട് എന്റെ ഉള്ളം, അതുകൊണ്ട് എന്റെ ഉള്ളം,
അതുകൊണ്ട് എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു.
കണ്ടോ,
എന്റെ കർത്താവ് പറയും കേട്ടോ, എഫ്രയീമിന്റെ ഉള്ളമല്ല, കർത്താവ് പറയും എന്റെ ഉള്ളം അവനെന്നുള്ള നമ്മൾ വേണം വായിക്കാൻ. എന്റെ ഉള്ളം എന്റെ മകനായിരിക്കുന്ന എഫ്രയീമിനെ ചൊല്ലി എന്ത് ചെയ്യ,
ഉരുകുന്ന സ്നേഹം, ഉരുകുന്ന സ്നേഹം.
ഫാദർ ആൻഡ് സൺ. ഹോശ 15 ഒന്നൊന്ന് വായിക്കാമോ? ഹോശ 15 ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഹോശ 15 വായിക്കുന്നു. പെട്ടെന്ന് ഒന്ന് ഞാൻ വായിച്ചു പോകാം. നിങ്ങൾ അതിന്റെ ആ സ്പിരിറ്റ് നിങ്ങൾ കിട്ടിയാൽ മതി. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. 15:1 മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി. ബാൽ വിഗ്രഹങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. മൂന്നാം വാക്യം ഒന്ന് വായിക്കാമോ? എഫ്രയീമിനെ ഞാൻ
എഫ്രയീമിനെ നടപ്പാൻ ശീലിപ്പിച്ചു.
പ്രൈസ് ദി ലോർഡ്.
ഞാൻ എഫ്രയീമിനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ നടപ്പാൻ ഞാൻ ശീലിപ്പിച്ചു. അടുത്തത്,
ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു.
ഞാനാണ് അവരെ എന്റെ കരങ്ങളെടുത്തത്. അടുത്തത്,
എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല.
അവർക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവരെ നടക്കാൻ പഠിപ്പിച്ചു, ഞാൻ അവരെ എന്റെ കയ്യിൽ എടുത്തുകൊണ്ട് നടന്നു, എങ്കിലും ഞാനാണ് അവരെ സൗഖ്യമാക്കുന്ന അവർ അറിഞ്ഞില്ല. അടുത്ത വചനം,
മനുഷ്യഭാഷങ്ങൾ കൊണ്ട് സ്നേഹബന്ധങ്ങൾ കൊണ്ടും തന്നെ ഞാൻ അവരെ വലിച്ചു.
ഇത് നിങ്ങൾ കേട്ടുണ്ടോ? മനുഷ്യഭാഷങ്ങൾ കൊണ്ട് സ്നേഹ, നിങ്ങൾ അങ്ങനെ പാട്ടുകാലം പാടാറുണ്ടോ? ഏത് പാട്ട്?
സ്നേഹച്ചരടുകളാൽ, വിത്ത് കോർഡ്സ് ഓഫ് ലവ്. സ്നേഹച്ചരടുകളാൽ അവൻ എന്നെ ചേർത്ത് ബന്ധിച്ചു, തൻ കുരിശോട് എന്നെ ഒന്നിച്ചു.
പ്രിയമുള്ളവരെ, എന്നിട്ട് വേഗത്തിൽ ഞാൻ വായിക്കാം അതിന്റെ 8-ാമത്തെ വാക്യം. എഫ്രയീമേ, എഫ്രയീമിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. സീ ദ ഹാർട്ട് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഹൃദയം കാണുക. എഫ്രയീമേ,
ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും?
ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ ആത്മയെ പോലെയാക്കും? ഞാൻ നിന്നെ എങ്ങനെ സഭ, ഓരോ സ്ഥലങ്ങൾ സഭയെ പോലെ ആക്കി തീർക്കും? എന്റെ ഉള്ളം, ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എന്റെ അയ്യോ ഭാവമൊക്കെയും ജ്വലിക്കുന്നു. സീ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ആദ്യം കാണുന്നു ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ. രണ്ടാമതായി കാണുന്നു ദ ഫാദർ ആൻഡ് സൺ. മൂന്നാമതായി വേഗത്തില് ജെറമിയ 31:9. മൂന്നാമത് കാണുന്നു ദ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്. ദൈവത്തിന്റെ ഹൃദയം അവിടെ നമ്മൾ കാണുക. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്, 31:9.
അവർ കരഞ്ഞുകൊണ്ട് വരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴി ഞാൻ അവരെ നീർത്തോടുകൾ കരികെ നടത്തും.
10-ാം വാക്യം, 31:10. ഇരമ്യ 31:10.
ജാതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ, ദൂരദ്വീപുകളെ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു, ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറവീൻ.
ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നാളുകൾ കഴിയും തോറും ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? പ്ലീസ് ഷെയർ, കൂട്ടമേ ഷെയർ ചെയ്യണം. എന്റെ ഹൃദയത്തിൽ ഞാൻ പറയാം, ഓരോ വർഷം കഴിയും തോറും എന്റെ ഹൃദയത്തിൽ യേശുവിനെ കുറിച്ചുള്ള പിക്ചർ, ഹിസ് മൈ ഷെപ്പേർഡ്, അവൻ എന്റെ ഇടയനാകുന്നുള്ളതാണ്. നമ്മൾ അതിപരിചയം കൊണ്ട് Psalms 23 നമുക്കറിയാം, യഹോവ എന്റെ ഇടയനാകും. യഹോവ ഇടയനാണെങ്കിൽ ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്, നമുക്ക് ഒത്തിരി അറിയാം അതേക്കുറിച്ച്. ഒത്തിരി വാക്യങ്ങളുണ്ട് ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്. അപ്പം സാധാരണ പറയുന്ന ഷെപ്പേർഡ് യഹോവ ഇടയനായി കഴിഞ്ഞാൽ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നല്ല യഹോവ ഇടയനായുള്ളവർക്ക് ആരുണ്ട്? ശത്രുക്കളുണ്ടോ? യഹോവയുടേനാണ് ശത്രുക്കളുണ്ടോ? പിന്നെ എവിടെ മേശ ഒരുക്കുന്നേ? യഹോവയുടേനാണെങ്കിൽ കുരുൽത്താഴ്വരുണ്ടോ? ഉണ്ട്. യഹോവയുടേനാണെങ്കിൽ ഡ്രൈനസ് ഉണ്ടോ? ഉണ്ട്. കാരണം പ്രാണന് പിന്നെ എങ്ങനെ തണുപ്പിക്കുന്നേ? പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിടേനായിരിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നത് ദൈവനത്തിലുള്ളതല്ല, പക്ഷെ കർത്താവിടേനായിരിക്കുന്നതിന് ഇതിന്റെ എല്ലാം മധ്യത്തിലും ഒരു കുറവുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് എന്റെ ഇടൻ. ഈ സഭയുള്ള ബന്ധത്തിൽ ഞാൻ എപ്പോഴും ദൈവന്റെ ഹൃദയത്തിൽ തരുന്ന ഒരു ചിന്ത ഇതാണ്, ഒരിടനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞുങ്ങളെ പൂച്ചങ്ങളെ ചേർത്ത് വഹിക്കുകയും മാർവടത്തിൽ ചേർത്ത് വായിക്കുകയും തള്ളകളെ പതക്കം നടത്തുകയും ചെയ്യും. ഞാൻ സഭയോട് പറയുക, ഹിയർ ദ മച്ചർ വൺസ്, കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ആത്മാവിൽ പക്വതയുള്ള സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുന്നത് ഇൻ എ ജെന്റിൽ വേ, വളരെ ജെന്റിലായിട്ടാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഓൾവേസ് കെയർഫുൾ, കർത്താവിനോട് ചേർന്ന് നടക്കുന്ന നമ്മൾ ആ ജെന്റിൽ വോയിസ് മിസ് ചെയ്യരുത്. നിങ്ങൾ തണ്ടർസ് വോയിസും വലിയ ഇടിമുഴക്കം ഒന്നും കാണുന്നില്ലേ, ഭയപ്പെടണ്ട, കണ്ടോട്ടെ. പക്ഷെ ദൈവം ഇനി മുമ്പോട്ട് നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുന്നത് ഇൻ എ ജെന്റിൽ വേ. മണവാട്ടി സഭയോട് ഞാൻ പറയാം, മണവാട്ടികളോട് പറയുക, മുമ്പോട്ട് ഇടയൻ നിന്നെ നടത്താൻ ആഗ്രഹിക്കുന്നത് ഇൻ എ ജെന്റിൽ വേ. എവറി മോർണിംഗ്, എവറി നൂൺ, എവറി ആഫ്റ്റർനൂൺ, എവറി നൈറ്റ് കർത്താവിന്റെ കൂടെ ചേർന്ന് 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 ഇടയനോട് ചേർന്ന് നടന്നോണം. നമുക്ക് മുമ്പോട്ടുള്ള അവന്റെ പാതകളെ നമ്മൾ തിരിച്ചറിയും, അവന്റെ പാതകളെ നമ്മൾ തിരിച്ചറിയും. പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ ഇടയനാണോ? ആണെങ്കിൽ നമുക്കറിയാം, ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തിയ ഇസ്രായേലിന്റെ ഇടയൻ. നിങ്ങൾ യേശുവിനെ നോക്കുക. പ്രിയമുള്ളവരെ, ചുരുങ്ങുന്ന വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക. ലുക്ക് അണ്ടു ജീസസ്. യഹോവ ഇടയനായിരിക്കുന്നതിന്റെ പ്രത്യേകത, അവിടെ മേളിലിരുന്നുകൊണ്ട് താഴെ നടത്തുമല്ലായിരുന്നു, താഴെ ഇറങ്ങി വന്നു. ഞാൻ എപ്പോഴും ധൈര്യപ്പെടുന്ന ഒരു വേർഡുണ്ട്, ജീസസ് അണ്ടർസ്റ്റാൻഡ്സ് അസ്. നമ്മെ മനസ്സിലാക്കാൻ ആർക്കേ കഴിയൂ? ഓൺലി ജീസസ്. പുതിയ നിയമത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പോകാം. മെൻ ഹംഗേർഡ്, അവർ ആളുകൾക്ക് വശന്നു. മത്തായി 4:2, അവന് വശന്നു. പ്രിയമുള്ളവരെ, ആളുകൾക്ക് ദാഹിച്ചതായി വായിക്കുന്നു. യോഹന്നാൻ 19:28, അവന് ദാഹിച്ചു. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. ആളുകൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുന്നതായി കാണുന്നുണ്ട്. യോഹന്നാൻ 11:35, ജീസസ് വെപ്റ്റ്. പ്രിയമുള്ളവരെ, ആളുകൾ ക്ഷീണിക്കുന്നതായി നമ്മൾ കാണുന്നു. നമ്മൾ മാർക്കോസ് 4:38 വായിക്കുന്നു, അവൻ ക്ഷീണിച്ച് ഒരു ബോട്ടിൽ കിടന്ന് ഉറങ്ങുന്നതായി കാണുന്നു. പ്രിയമുള്ളവർ, ലോൺലിനെസ്, ആളുകൾക്ക് ലോൺലിനെസ് ഉണ്ട്, റിജക്ഷൻ ഉണ്ട്. ഒരു ശാസ്ത്രി പറഞ്ഞു, എവിടെ പോയാലും പുറകെ വരാൻ കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞേ? കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് കർത്താവ് എല്ലാം മനസ്സിലാക്കിയാണ്. പ്രിയമുള്ളത്, നമ്മളത് ദയവായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കർത്താവ് നമ്മൾ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളും കടന്നുപോയി നമ്മെ മനസ്സിലാക്കിയവനാ. അവസാനമായിട്ട് തന്നെ ഏറ്റവും ചലഞ്ച് ചെയ്തൊരു ഭാഗം യോഹന്നാൻ 7:53 വായിക്കുന്നു. നമുക്കറിയാം, എല്ലാവരും താൻ താൻ്റെ വീട്ടിലേക്ക് പോയി. പൂരിപ്പിച്ചാട്ടെ, യേശുവോ? യേശു ഒലിമലയിക്ക് പോയി. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ പോയി. യേശു ഒലിമല എന്തിനാ പോയെ? പ്രാർത്ഥിക്കാറില്ല എപ്പോഴും നിങ്ങൾ അങ്ങനെ യേശു പ്രാർത്ഥിച്ചു പറഞ്ഞു. യേശു സൂപ്പർമാൻ ആയതുകൊണ്ട് രാത്രി ഉറക്കമൊന്നും ഇല്ലാതെ ഫുൾ ടൈം പ്രാർത്ഥന, ഞാൻ വിശ്വസിക്കുന്നില്ല. ഏ, അവിടെ താമസിച്ച ഞാനിങ്ങനെ ആത്മാവിൽ കാണുക, എല്ലാ ശിഷ്യന്മാരും പത്രോസും യാക്കോബും യോഹന്നാനും അന്തരീസും എല്ലാം, ഓക്കെ കർത്താവേ ഞങ്ങൾ പോവാ, ഞങ്ങളുടെ ഭാര്യയുണ്ട് വീട്ടിൽ, മക്കളുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, വീടുണ്ട്, പോയി. യേശു ആത്മാവിൽ കാണുക, ഒലിമലയിലേക്ക് പോവുക. പ്രാർത്ഥിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷേ എന്റെ ചിന്ത അവനന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി, ആ ഒലിമലയിൽ കിടന്ന് ഉറങ്ങി. ഹല്ലേലൂയ. ആ യേശുവിനെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, നിങ്ങൾ എത്ര ലോൺലി ആണെങ്കിലും, ഇവിടെ എന്നെ കേൾക്കുന്ന ആരും ആ ഒരവസ്ഥയിലൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ. ആരുമില്ലാതെ ഒരു മലയുടെ മുകളിൽ കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥയൊന്നും ഇതുവരെ ആർക്കും വന്നിട്ടില്ല. അവൻ മലയുടെ മുകളിൽ കിടന്ന് ഉറങ്ങി. പ്രിഫറൽ റെവലേഷൻ, കർത്താവേ നീ എല്ലാം ഉണ്ടാക്കി, നീ അത്ര ഡോർ സ്റ്റെപ്പ് ഓഫ് ഹെവൻ. യാക്കോബ് കിടന്ന പോലെ ആ മലയുടെ മുകളിൽ കിടന്നുറങ്ങുന്ന കാഴ്ച ആത്മാവിൽ കാണുമ്പോൾ നമ്മുടെ അന്തരാത്മാവ് പാടി തുടങ്ങും. മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായവനെ, അനുദിനം നിൻ ദിവ്യ സൗന്ദര്യം എന്റെ ആമോദമാക്കണമെന്ന് ആത്മാവ് പാടിക്കൊണ്ടേയിരിക്കും. അവിടെ വന്ന ആളുകളൊക്കെ ആദ്യം പറഞ്ഞു, ഇവനൊരു മനുഷ്യനാന്ന് പറഞ്ഞു. അടുത്ത ഇടപെടും പറഞ്ഞു, മനുഷ്യനല്ല ഒരു പ്രോഫറ്റാന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കൂടുന്നപ്പോൾ അത് പറഞ്ഞു, പ്രോഫറ്റും അല്ല, മിറക്കിൾ വർക്കർ, അത്ഭുതവാനാന്ന് പറഞ്ഞു. പക്ഷെ യേശുവിനോട് ചേർന്ന് നടന്നവൻ പറഞ്ഞു, യു ആർ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. നാളുകൾ കഴിയും തോറും നമ്മൾ നമ്മുടെ ആ യേശുവിനെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിച്ച് 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 വർദ്ധിച്ചു വരണം. പ്രിയ സഹോദരങ്ങളെ, ഈ വർഷം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവ വിശ്വാസികൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ദൈവമക്കൾക്ക്. മാർത്തയുടെ ഫെയ്ത്ത് എന്ന് പറയും, മാർത്തയ്ക്ക് ഒരു ഫെയ്ത്ത് ഉണ്ട്, ഭയങ്കര വിശ്വാസം. മാർത്ത എല്ലാത്തിനും, മാർത്ത പറഞ്ഞു, കർത്താവേ മരിച്ച് 4 ദിവസമായി. കർത്താവ് വന്നപ്പോൾ മാർത്ത എന്നാ പറഞ്ഞെന്നറിയോ? എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ സന്തോഷവും ആത്മീയ സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ ഭയങ്കരമായിരിക്കും. ഇവിടെയോ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല.
ഇവിടെയോ
എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് സ്വർഗത്തിൽ ചെന്നാൽ ആത്മാവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറ്റും.
മാർത്ത ഇത് തന്നെ പറഞ്ഞേ, 4 ദിവസമായോ
കർത്താവ്, 4 ദിവസമായി പിന്നെ അത് നീ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞല്ല, ഒരു 10-2000 വർഷം കഴിഞ്ഞ് നീ വരുമല്ലോ. അപ്പൊ അവന് ഇവിടുത്തെ നോക്കാം.
അപ്പൊ കർത്താവ് അവളോട് പറഞ്ഞു, മാർത്തേ ഈ ഫെയ്ത്ത് കൊണ്ട് കാര്യമില്ല. സ്വർഗത്തിൽ ചെന്നിട്ട് ഞാൻ കർത്താവിന്റെ കൂടെ നടക്കുകയും കർത്താവിനെ ആരാധിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും. നോ
മാർത്തേ, നീ വിശ്വസിച്ചാൽ, ഇപ്പൊ നീ വിശ്വസിച്ചാൽ നീ അവന്റെ മഹത്വം കാണും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ കർത്താവ് വന്ന ശേഷം, കാഹളം വിളിച്ച ശേഷം, അതൊന്നും താഴ്മയല്ല. ഞങ്ങൾ അവിടെ പോയി. നോ 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 കർത്താവ്, എന്റെ സാഹചര്യം എത്ര നാറ്റം വെച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിലും എനിക്കൊരു കാര്യം അറിയാം. കാര്യം നീ ഒലുമലയിൽ കിടന്നുറങ്ങുന്നവനാണെങ്കിലും നിന്റെ പോക്കറ്റിൽ 10 പൈസ ഇല്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം, നിനക്ക് സകലവും കഴിയും. ഹല്ലേലൂയാ, ബിക്കോസ് യു ആർ ദ ഓൾമൈറ്റി ഗോഡ്. നീ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ആകുന്നു. ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ, ഞാൻ ദൈവത്തിന്റെ ജനമാണ്. ഞാൻ ദൈവത്തെ എന്താ വിളിക്കുന്നത്? അപ്പച്ച, പിതാവേ. മൂന്നാമതായി ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്. നിങ്ങൾ കാണുന്നുണ്ട് ഷെപ്പേർഡ് ഓഫ് ദ സോൾ, പത്രോസ് ലേഖനത്തില് ചീഫ് ഷെപ്പേർഡ്, ഹെബ്രാ ലേഖനം. ഒത്തിരി 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 കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്നോട് ഞാൻ പറയാണ്, ഐഡിയനോട് ചേർന്ന് നടക്കുക, ചേർന്ന് നടക്കുക. ജീസസ് അണ്ടർസ്റ്റാൻഡ്സ്. യേശു നമ്മെ മനസ്സിലാക്കുന്നവനാ. കാരണം സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാത്തവനായ യേശു എന്നെ മനസ്സിലാക്കുന്നു എന്നൊരു കാര്യം ഈ വർഷം നമ്മെ മുമ്പോട്ട് ഓടിക്കട്ടെ. നീ ഉത്തമഗീതങ്ങളിൽ ചോദിക്കുന്നുണ്ട്, കർത്താവ് നീ എവിടെയാ? 1 അധ്യായത്തിൽ അവള് ചോദിക്കുന്നുണ്ട്, കർത്താവ് നീ എവിടെയാ ആടുകളെ മേയിക്കുന്നത്? എപ്പോഴത്തെ കണക്ഷൻ? ആടുകളെ എവിടെയാ മേയിക്കുന്നത്? കാരണം അവക്കറിയാം ആടിന്റെ കൂടെയാണ്. നീ ആടുകളെ മേയിക്കുന്ന എവിടെയാ? എവിടെയാ നീ ഉച്ചയ്ക്ക് കിടത്തുന്നത്? നീ ഉത്തമഗീതം 6 പറയുന്നുണ്ട്, മറ്റൊരു ചോദിക്കുന്നുണ്ട്, നീ സ്ത്രീകളിൽ അതിസുന്ദരി, നിന്റെ പ്രിയൻ എവിടെ പോയി? ഇമ്മീഡിയറ്റ് ആൻസറാ, എവിടെ പോയി? തോട്ടങ്ങളിൽ മേയിക്കാൻ പോയിരിക്കുക. എവിടെ പോയിരിക്കുക? തന്റെ ജനത്തിന്റെ കൂട്ടത്തിൽ, തന്റെ മുന്തിരിത്തോട്ടത്തിൽ അവൻ മേയിക്കാൻ പോയിരിക്കുക. തോട്ടങ്ങളിൽ മേയിക്കാനും താമരപ്പുകളെ പറിക്കാനും എന്റെ പ്രിയൻ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുക. ഇപ്പൊ എവിടാ കർത്താവ്? ബാംഗ്ലൂർ സിറ്റിയിൽ. എല്ലായിടത്തും ഉണ്ട്, ശരിയാ. പക്ഷെ കർത്താവ് ഉള്ളത് തന്റെ സഭയുടെ മധ്യത്തിലെ വിശ്വസിക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? അവൻ പോയിരിക്കുന്നത് അതെ കേർവരും, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ദ്വിനാരായണപുരത്ത് ഒരു ചെറിയ കൂട്ടം ആളുകൾ കൂടിയിരുന്ന് യേശുവിനെ കുറിച്ചും ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചും സംസാരിക്കുകയും ചിന്തിക്കുകയും ഇറങ്ങുന്നു. അവൻ താമരപ്പൂക്കളെ പറിക്കാനും തോട്ടങ്ങളിൽ മേയിക്കാനും അവന്റെ ആടുകൾ ഉള്ളത് കൊണ്ട് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഐ ആം മൈ ബെലവഡ്സ് ആൻഡ് മൈ ബെലവഡ് ഈസ് മൈൻ. നാളുകൾ കഴിയുന്നവർ കൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യത്തിൽ മാത്രം നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞേക്കാം, ആരോഗ്യം കുറഞ്ഞേക്കാം, ഒരുപക്ഷെ വട്ട് ഓഫ് തിങ്സ് മേ ഹാപ്പൻ. ഒരു കാര്യം ഞാൻ ആത്മാർത്ഥത്തോട് ആഗ്രഹിക്കുകയാണ്, കർത്താവിനോടുള്ള ആ പാഷൻ അതിനൊരിക്കലും കുറയാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ് നീ ഞങ്ങളെ അനുവദിക്കരുത്. ഫോർഗെറ്റബിൾ ദ പാസ്റ്റ്, പിന്നുള്ളത് മറന്നും മുമ്പുള്ള നാഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ വിളിയുടെ ലാക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? ഇറ്റ് ഇസ് എ ബിസിനസ് ബിറ്റ്വീൻ യു ആൻഡ് ജീസസ്. നിങ്ങളും നിങ്ങളുടെ കർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളെ സഹായിക്കുന്നവരാ. അവസാനമായി പ്രിയമുള്ളവരെ, അതെ 31:32, ദ ഫോർത്ത് റിലേഷൻ 31:32, 31:32.
ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത്.
ന്യൂ കവനന്റ്, നിങ്ങൾക്കറിയാം ഹെബ്രായത്തില് മിസ്രയീം ദേശത്ത് കൊണ്ടുവന്നല്ല, ഒരു പുതിയ ഉടമ്പടി. നമ്മളിപ്പോ ഈ കർത്തൃമേശ, ഇറ്റ്സ് എ ന്യൂ കവനന്റ്. കർത്താവ് പറഞ്ഞു, പുതിയ നിയമത്തിനുള്ള എന്റെ ബ്ലഡ്, ന്യൂ കവനന്റ്. പുതിയ ഉടമ്പടി വെച്ചു കഴിഞ്ഞു ക്രൂശിൽ. എന്താ സംഭവിച്ചു?
ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ട്
മതി. സുനിഷ മതി. ഞാൻ അവർക്ക് ആരായിരുന്നു? കണ്ടോ, ഞാൻ അവർക്ക് ആരായിരുന്നു? ഭർത്താവായിരുന്നു. നമുക്കറിയാം ബ്രൈഡ് ഗ്രൂം ആൻഡ് ബ്രൈഡ്. ഈ മനോഹരമായ അധ്യായത്തിൽ എന്നെ ചലഞ്ച് ചെയ്യുന്ന 4 കാര്യങ്ങൾ: 1, ഗോഡ് ആൻഡ് ഗോഡ്സ് പീപ്പിൾ; പിന്നെ ഫാദർ ആൻഡ് സൺ ഓർ ഫാദർ ആൻഡ് ഡോട്ടർ; ഷെപ്പേർഡ് ആൻഡ് ദ ഷീപ്പ്; ബ്രൈഡ് ഗ്രൂം ആൻഡ് ദ ബ്രൈഡ്. നിങ്ങൾക്ക് അതേക്കുറിച്ചൊക്കെ അറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. യെശയ്യാ 54:5 പറയുന്നു, ദൈ മേക്കർ ഈസ് ദ ഹസ്ബൻഡ്, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. നിത്യതയിൽ കർത്താവ് എന്താ ചെയ്യുക? എന്നെ ചലഞ്ച് ചെയ്തൊരു വാക്ക് ഞാൻ പറയാം. നമ്മൾ റെവലേഷൻ 7 വായിക്കുന്നുണ്ട്, സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് എന്താണ്? അവരെ മേയിക്കുന്നു. സ്വർഗത്തിലെല്ലാവരും കസേര രാവിലെ മുതൽ എ സി ഉണ്ടായിരിക്കും ഓൺ ചെയ്ത് പാട്ട് പാടുവാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സിംഹാസനത്തിന്റെ, ബിക്കോസ് ഹീസ് എറ്റേണൽ ഷെപ്പേർഡ്. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ
ഷെപ്പേഡ് മേച്ചു എന്ന് മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല, മേയിക്കുന്നു. സിംഹാസന മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് എങ്ങോട്ടാ നടത്തുന്നേ? ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ച് കളയുകയും ചെയ്യും. പ്രിയമുള്ളവർ, ഈ പുതിയ വർഷത്തിൽ കർത്താവിലേക്ക്, കർത്താവ് നീ എന്തിനാ എന്നെ വിളിച്ചേ? ഞങ്ങൾ എന്തിനാ അവിടെ വരുന്നേ? കർത്താവ് പറയും, ഞാൻ നിന്നെ വിളിച്ചത് ടു ബെയർ മോർ ഫ്രൂട്ട്, ധാരാളം ഫലം കഴിക്കാനാ വിളിച്ചേ. അപ്പൊ നമ്മളെയും കർത്താവ് എങ്ങനെ ഫലം കഴിക്കുന്നേ? ഹൗ ഐ ക്യാൻ ബെയർ ഫ്രൂട്ട്? കർത്താവ് പറയും, എബൈഡ് ഇൻ മീ, നീ എന്നിൽ വസിച്ചാൽ നീ ധാരാളം ഫലം കഴിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, കർത്താവേ ഹൗ ഐ ക്യാൻ എബൈഡ് ഇൻ യു? ഇഫ് യു ഒബൈ മീ, യു ആർ എബൈഡിങ് ഇൻ മീ, നീ എന്നെ അനുസരിച്ചാൽ നീ എന്നിൽ വസിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം, എങ്ങനെയാ അനുസരിക്കുന്നേ? ഇഫ് യു ലവ് മീ, യു വിൽ ഒബൈ മൈ കമാൻഡ്മെന്റ്സ്, ഇനി എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന. അപ്പൊ എങ്ങനെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നേ? ഇഫ് യു നോ മീ, യു വിൽ ലവ് മീ. നോയിങ് ഗോഡ്, ദൈവത്തെ അറിയുന്തോറും ഫലങ്ങൾ ഇസ്ലേക്ക് ചെയ്യൻ ഫലങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. കർത്താവ് ഒരു സ്ഥലത്തേക്കല്ല എന്നെ നിങ്ങളെ വിളിച്ചത്. ഫോളോ മീ ടു എ പേഴ്സൺ, കം ടു മീ, ബിലീവ് ഇൻ മീ. പത്രോസിനോട് കാണുമ്പോഴും ചോദിക്കുന്ന ചോദ്യം അതാ രസം. എല്ലാം കഴിഞ്ഞിട്ട് പത്രോസ് എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവേ. എന്നാ ആൻസർ? ഫീഡ് മൈ ലാംസ്. കർത്താവ് എപ്പോഴും ആട്ടിക്കൂട്ടത്തിൽ ചിന്തയാ. രണ്ടാമത്തെ ചോദ്യം, പത്രോസ് സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ പോവാ. ഉണ്ട് കർത്താവേ. ഫീഡ് മൈ ലാംസ്. മൂന്നുണ്ടോ? ഉണ്ടോ? സ്നേഹമുണ്ടോ? ഫീഡ് മൈ ലാംസ്. രാവും പകലും ആടുകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരിടയന്റെ പക്കലിരിക്കുന്നത് എത്ര സന്തോഷമാണ്. നമുക്ക് പറയാൻ ഇഷ്ടപ്പെടുക. മൈ സോൾ, ഐ ഗിവ് മൈ ഫുൾ കൺട്രോൾ. വെറവർ യു മൈ ലീഡ്, ഐ വിൽ ഗോ. കർത്താവെ, നീ ഒരു, ഞാൻ നിന്റെ ജനമാ. കർത്താവ്, നീ എന്റെ ദൈവം. കർത്താവെ, നീ എനിക്ക് പിതാവാ. ഞാൻ നിന്റെ മകൻ, മകൾ. നീ എന്റെ ഇടയനാണ്, ഞാൻ നിന്റെ ആടാണ്. നീ എന്റെ മണവാളനാണ്, ഞാൻ നിന്റെ മണവാട്ടിയാണ്.
സോറമാരെ, ക്രിസ്ത്യ ജീവിതം, നാം കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെ നമുക്ക് സംക്ഷിപ്തമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഇതൊരു റിലേഷൻഷിപ്പാണ്, ഇതൊരു ബന്ധമാണ്. നാം ഈ സഭയിൽ ഊന്നി പറയാറുള്ള ഒരു കാര്യമാണ് ക്രിസ്ത്യ ജീവിതം ഒരു ഡീപ്പർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഗോഡ്. നിങ്ങൾ വേദോസം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇടയ്ക്കിടയ്ക്ക് ദൈവം പേര് മാറ്റി മാറ്റി ഇടുന്നത് കാണാം. ഹോശേയാവിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിനി എന്നെ ഉടയവനെ എന്നല്ല ഭർത്താവ് എന്ന് നിങ്ങൾ എന്നെ വിളിക്കും. ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിനനുസരിച്ച് അവനോടുള്ള കൂട്ടായ്മയിലും അവനോടുള്ള ഭക്തിയിലും നാം വർദ്ധിക്കണമെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ ദൈവത്തെ ഭർത്താവ് എന്ന് വിളിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഉടയവനെ എന്നല്ല. ഉടയവനെ എന്ന് വിളിച്ചൊരു സമയമുണ്ട്, പക്ഷെ ആ റിലേഷൻഷിപ്പ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അവന്റെ ദൈവത്തെ അവൻ കാണുന്ന കാഴ്ചയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. ബ്ലസ്യ 63 വായിക്കുന്നുണ്ട്, നീ ഇനിയും ശൂന്യ തിക്ത എന്നല്ല വിളിക്കപ്പെടുന്നത്, ഇഷ്ട എന്നും വിവാഹസ്ഥ എന്നും നിന്നെ വിളിക്കും. ബൈബിളിലെല്ലാം ഇതുപോലൊരു പേര് മാറ്റമുണ്ട്. അത് വെറുതെ പേര് മാറ്റിയിടുകയല്ല, ബന്ധം വർദ്ധിക്കുന്നതിനനുസരിച്ച് പേര് മാറുന്നുണ്ട്, പേര് മാറി വരുന്നുണ്ട്. നമ്മള് 2 കൊരിന്ത്യർ 6 വായിക്കുന്നു, അതാണല്ലോ സഹോദരൻ നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും. പക്ഷെ അതിന്റെ അടുത്ത ബന്ധത്തിലേക്ക് വീണ്ടും, അവരെ ഡീപ്പറായ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും അതിന്റെ അടുത്ത വാക്യത്തിൽ കൊണ്ടുപോവുക, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും, ഞാൻ നിങ്ങൾക്ക് പിതാവ്. അപ്പം വേദോത്സവത്തിൽ തുടർമാനമായിട്ട് നമ്മളോടുള്ള സ്നേഹബന്ധം വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് ദൈവം തന്നെ ദൈവത്തെ എങ്ങനെ വിളിക്കണമെന്നും ഞാൻ നിങ്ങളെ എങ്ങനെ വിളിക്കുമെന്നും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ദൈവം മാറ്റി പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നമ്മളൊരു 20 വർഷം കഴിഞ്ഞും വീണ്ടും ഉടയവനെ എന്ന നിലയിൽ തന്നെയാണോ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം നിൽക്കുന്നത്, അതോ അവന്റെ ആഗ്രഹം നീ അവനെ ഉടയവൻ എന്നതിനപ്പുറം ഭർത്താവ് എന്ന നിലയിൽ വിളിക്കുക എന്നതല്ല, നിന്റെ ഹൃദയത്തിൽ ആ ബന്ധത്തിൽ നിന്ന് നീ അവനെ വിളിക്കണം. ഇതൊരു റിലേഷൻഷിപ്പാണ്. പ്രിയുള്ള 15 വർഷം തുടർമാനമായി ഈ കൂട്ടായ്മയിൽ വരികയും 15 വർഷം വേദോസ്തം വായിക്കുകയും 15 വർഷം പാട്ട് പാടുകയും 15 വർഷം ബൈബിള് വായിക്കുകയും 15 വർഷം ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് 15 വർഷത്തെ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ നിന്നും അവന് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും, അവൻ എന്റെ ഭർത്താവാണ്. ഹല്ലേലൂയ്യ. നാം കൊലോസ്സലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവനെ കൈക്കണ്ടതുപോലെ തന്നെ അവന്റെ കൂട്ടായ്മയിൽ നടന്നുകൊള്ളുവി, അവന്റെ കൂട്ടായ്മയിൽ നടക്കുക. നിങ്ങൾ ഈ പിക്ചറൊക്കെ അങ്ങ് മാറ്റിവെക്കുക. നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കാനുണ്ട് എന്നതല്ല നിങ്ങളുടെ വിജയം. നിങ്ങൾക്ക് യേശുവുമായിട്ട് വ്യക്തിപരമായി കൂട്ടായ്മയുണ്ട് എന്നത് മാത്രമാണ് ഈ സഭ പ്രസക്തമായി തീരുന്നത്. യേശുവുമായിട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു കൂട്ടായ്മയില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചില നല്ല ബന്ധങ്ങൾ ഉണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല. ഇവിടെ കുറെ നല്ല സഹോദരന്മാരുണ്ടായിട്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. ദൈവം നിങ്ങൾ എന്തിനാ വിളിച്ചേ? അവനെ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ, അവനുമായിട്ടുള്ള കൂട്ടായ്മയാണ് പ്രധാനം. ബാക്കി എല്ലാം രണ്ടാമത്തെ കാര്യമാണ്. ഞങ്ങൾക്ക് ഇവിടെ ചില ബ്രദേഴ്സ് ഉണ്ട്, നല്ല ബ്രദേഴ്സാ. ഞങ്ങൾക്ക് ചില സിസ്റ്റേഴ്സ് ഉണ്ട്, നല്ല സിസ്റ്റേഴ്സാ. അതെല്ലാം ദൈവത്തിന് മുമ്പിൽ പ്രസക്തമല്ല. ദൈവത്തിന് മുമ്പിൽ പ്രസക്തം നീ അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് മുന്നോട്ട് പോകും തോറും ആ ഡീപ്പർ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രിയമുള്ളവരെ, എല്ലാ സി നമുക്ക് നമ്മുടെ സമയത്തെ ഇങ്ങനെ കാർന്നു തിന്നാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ചോയ്സ് നിങ്ങൾക്കാ. നിങ്ങൾക്ക് ചില കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളുടെ കർത്താവിനെ ഭർത്താവായി കാണാൻ കഴിയത്തക്കവണ്ണം അവനോടുള്ള ഡിവോഷനിലും ഭക്തിയിലും ധ്യാനത്തിലും നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ചെലവഴിക്കുമ്പോൾ, നിങ്ങൾക്ക് തിങ്കളാഴ്ച അവനൊരു ഉടയവനായിട്ടാണെങ്കിൽ നിങ്ങളൊരു 3 ദിവസം അവനെ ധ്യാനിച്ചു കഴിയുമ്പോൾ നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്തും, ഇല്ല അവൻ എനിക്ക് ഭർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു തെറ്റ, ഞാൻ ഒരു ശൂന്യനായിട്ടല്ല ഇരിക്കുന്നത്, ഞാൻ വിവാഹസ്ഥ എന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് അവനോടുള്ള ധ്യാനത്തിൽ മാത്രമാണ്, അവനോടുള്ള ധ്യാനത്തിൽ മാത്രമാണ്. നല്ല ബന്ധങ്ങൾ നമുക്ക് സഭയിലുള്ളപ്പോഴും അതിനെല്ലാം ഉപരി അവനോടുള്ള കൂട്ടായ്മ. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.